ദൈവനാമത്തെപ്പറ്റി വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ എൻ്റെ മാതൃസഭയിലായിരിക്കുമ്പോഴുള്ള എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്ങും അതോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് പോർത്തു പോയി. ഏകദേശം 1-2 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ വെച്ച് എബ്രഹാം ബ്രദറിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. ഞങ്ങൾ പിരിയാൻ നേരത്ത് പറഞ്ഞു നമ്മൾ ഇനിയും കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനും പറഞ്ഞു നിശ്ചയമായിട്ട് കാണും. ഞാൻ അറിയത്തില്ല ആ പ്രവചനം ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പലപ്പോഴും കാണുവാനും സ്നേഹബന്ധത്തിലായിരിക്കാനെല്ലാം ഇടയാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ വളരെ എൻ്റെ സഭയിലായിരിക്കുന്ന ഒരു അനുഭവത്തോടെയാണ് ഞാൻ ആയിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം എനിക്കും ബലമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഞാനും അനുഭവിക്കുന്നുണ്ട്. തുറന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കൂടുതൽ ആമുഖമില്ലാതെ വയനത്തിൻ്റെ ചിന്തയിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയത് നമ്മുടെ വിശ്വാസം വ്യാജമാണോ, നമ്മുടെ വിശ്വാസം സ്വർഗത്തെ കുലുക്കുന്നതാണോ, സ്വർഗം അംഗീകരിക്കുന്നതാണോ. ഞങ്ങളെല്ലാം കേരളത്തിൽ കൈകൊടുത്തിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശ്വാസിയാണോ? ആണ് ആണ്. ഓക്കെ. അതിൻ്റെ മുകളിൽ സ്വർഗത്തിൻ്റെ ഒരു സീല് വരുവാൻ 4 പ്രവൃത്തികളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയായിരുന്നു. വിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് സ്വർഗം അതെ എന്ന് പറയണമെങ്കിൽ അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളെ പരിചയപ്പെടുത്തുവാനാണ് ഇന്നലെ നമ്മൾ സമയമെടുത്തത്. വിശ്വാസം അടങ്ങിയിരിക്കുന്നതല്ല, വിശ്വാസത്തെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നതല്ല. വിശ്വാസം ഒഴുകുന്നതാണ്, വിശ്വാസം ചലിക്കുന്നതാണ്, വിശ്വാസം ജീവിക്കുന്നതാണ്, വിശ്വാസം ഡൈനാമിക്കാണ്, വിശ്വാസം ചലിക്കുന്നതാണ്. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ ഈ KR പുരം ചർച്ചിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു എന്നൊരു വിശ്വാസമില്ല. കേരളത്തില് സഭ വിട്ട്, പള്ളി വിട്ട്, എല്ലാം വിട്ട് സഭയിലേക്ക് വരുന്നവര് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാസ്റ്ററേ സെമിത്തേരി എവിടെ? ഞാൻ എന്റെ വിശ്വാസവുമായി അള്ളിപ്പിടിച്ച് കസേരയിലിരുന്ന് ഞാൻ ഈ സെമിത്തേരിയിലേക്കല്ലാതെ എങ്ങും പോകത്തില്ല. ചത്ത വിശ്വാസമായി പിന്നെ എങ്ങോട്ടാ പോകുന്നേ? സെമിത്തേരിയിലേക്ക്. ചത്ത വിശ്വാസവുമായി വന്നവർ ചോദിക്കുകയാണ്, ഞാൻ അനങ്ങാൻ പോകുന്നില്ല. I am not going to move. I will live here. I will die here. ചലിക്കുന്ന വിശ്വാസവുമായിരിക്കുന്ന ചലനാത്മകമായ വിശ്വാസത്തിന്റെ ഉടമയ്ക്ക് പാസ്റ്ററേ എനിക്ക് സെമിത്തേരി ഒന്നും പണിയുണ്ട്, എനിക്ക് സെമിത്തേരി വേണത് സഭ പൈസ മുടക്കണമെന്നില്ല. ഞാൻ ചലനാത്മകമായ വിശ്വാസത്തിന്റെ ഉടമയാണ്. ഞാനിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ വിശ്വാസം എന്നെ ഇവിടെ കസേരയിൽ ഇരുത്തത്തില്ല. ഞാൻ ഈ AC റൂമിൽ തീരാൻ വന്നവനല്ല, ഞാൻ എന്റെ യേശുവിന് വേണ്ടി കത്തി തീരാൻ വന്നവനാണ്. എനിക്കുള്ള സെമിത്തേരി ഒരു പക്ഷെ കടലാകട്ടെ, എനിക്കുള്ള സെമിത്തേരി ഒരു പക്ഷെ ആഫ്രിക്കയിലെ സിംഹമാകട്ടെ, എനിക്കുള്ള സെമിത്തേരി ഒരു പക്ഷെ സുവിശേഷ വിരോധികളുടെ വാളാകട്ടെ, പിന്നുള്ളവരെ വിശ്വാസം ചലനാത്മകമാണ്, വിശ്വാസം പ്രവർത്തിക്കുന്നതാണ്. എന്നിലുള്ള വിശ്വാസം എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നില്ലായിരുന്നെങ്കിൽ എന്റെ വിശ്വാസം വർഷപൂജ്യമാണ്. എന്റെ വിശ്വാസം പ്രവർത്തിയില്ലാത്തതായാൽ അത് ദൈവമുമ്പാകെ ഏറ്റവും പരിഹാസ്യമാണ്, ദൈവം അംഗീകരിക്കാത്തതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഞാൻ ഓർക്കാറുണ്ട്, ലോകത്തിൽ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന വിശ്വാസികളല്ലാത്തവരുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. അവർ വിശ്വാസികളാണെന്നുള്ള ഭാവത്തിൽ ദൈവസഭയോട് ചേരുന്നു, അവർ ദൈവവചനത്തെ മനഃപ്പാഠമാക്കുന്നു, അതിനെ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ വചനപ്രകാരമുള്ള വിശ്വാസികളാണെന്ന് പറയുന്നു. അവര് ലോകപ്രകാരമുള്ള ലോകമനുഷ്യനെ ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സന്തോഷങ്ങളും എല്ലാ പ്രമോദങ്ങളും വേണ്ട എന്ന് വെച്ച് ബുദ്ധിയുള്ള കന്യകമാരിലെ ആ കൈവിടപ്പെട്ടു പോയ 5 കന്യകമാരെ പോലെ അവർ ലോകത്തെ ആസ്വദിക്കാതെ പരമാവധി തങ്ങളുടെ വിശ്വാസം വളരെ പ്രഷ്യസ് ആണ്, തങ്ങൾ മണവാളിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നുള്ള ആ ബോധ്യത്തോടെ ഈ ലോകത്തിൽ കന്യകമാരായി അവർ മണവാളിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നിട്ട് അവസാനം മണവാളൻ പറയുകയാണ്, I don't approve you. ലോക മനുഷ്യന് നരകത്തി കിടക്കുമ്പോൾ എന്തെങ്കിലും ആശ്വസിക്കാം, അറ്റ്ലീസ്റ്റ് ഞാൻ 70 വർഷക്കാലം അടിച്ചു പൊളിച്ചാ ചവിടെ വന്നു. ഇവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കി, ലോകത്തിൽ അവർ കുത്തുകാഴ്ചയായി തീർന്നു. അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ അവരെ ലോകം അംഗീകരിച്ചില്ല, അവരുടെ ദൈവം ലോകം ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ കൂട്ടിയില്ല. ലോകത്തിന്റെ മേളങ്ങളൊന്നും അവർ ഹൃദയപൂർവ്വം അതിൽ ഇടപെടാൻ സാധിച്ചില്ല. സഭയുടെ ചട്ടക്കൂടുകൾ ഉണ്ടായിരുന്നു, പാസ്റ്റർ പ്രസാദിപ്പിക്കണമായിരുന്നു. ലോകമനുഷ്യൻ അങ്ങനെ ലോകത്തിലേക്ക് ഊളിയിടുന്ന പോലെ ഇവന് ഇടപെടാൻ സാധിച്ചില്ല. ഇവന്റെ ഹൃദയത്തിൽ അത് ഒതുക്കേണ്ടതായിട്ട് വന്നു. അവന്റെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ അവന് കഴിഞ്ഞില്ല. അവൻ ഭീരുവായിരുന്നു. അവന് ലോകത്തിലും അവന് ശൂന്യതയാണ് ലഭിച്ചത്, സ്വർഗം അവനെ കൈവെടിയുക. ചിന്തിച്ചിട്ടുണ്ടല്ലോ ഭീകരത, വിശ്വാസിയാണെന്നും പറഞ്ഞ് അനേകരോട് സുവിശേഷവും പറഞ്ഞ് അനേകരോട് നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല, അത് വ്യാജമായിരുന്നു എന്ന് പറയുന്ന നാഥന്റെ മുഖത്തെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? സങ്കല്പിക്കാൻ കഴിയുകയില്ല. എന്റെ വിശ്വാസം ജെനുവിനാണ്, എന്റെ വിശ്വാസം സ്വർഗം പ്രസാദിക്കുന്നതാണ്, എന്റെ വിശ്വാസം സ്വർഗം സീൽ ചെയ്യുന്നതാണ്, സ്വർഗം അപ്രൂവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ഇന്നലെ സഹോദരൻ പറഞ്ഞതുപോലെ അവർ മാനസാന്തരപ്പെട്ടു എന്ന് അവരുടെ പ്രവൃത്തികളാൽ സ്വർഗം കണ്ടപ്പോൾ അവൻ അവർക്ക് വിധിച്ചിരുന്ന ന്യായവിധിയിൽ നിന്ന് പുറകോട്ട് പോയി. സ്വർഗം എന്നെ അപ്രൂവ് ചെയ്യട്ടെ, എനിക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടത് ഐ പി സിയുടെ അല്ല, എനിക്ക് 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 പരിചയപ്പെടുത്തേണ്ട എഴുത്ത് കിട്ടേണ്ടത് ഐ പി സി പ്രസിഡന്റിൽ നിന്നല്ല, എന്റെ വിശ്വാസം സ്വർഗം അപ്രൂവ് ചെയ്യട്ടെ. സ്വർഗം എന്നെ അപ്രൂവ് ചെയ്യുവാൻ എന്റെ വിശ്വാസത്തോട് ചേർക്കേണ്ടതായ, എന്റെ വിശ്വാസത്തിൽ വെളിപ്പെടേണ്ടതായ 4 മിനിമം എസൻഷ്യൽ പ്രവൃത്തികളെയാണ് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചത്. 1, വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു, വിശ്വാസത്താൽ അബ്രഹാം കാത്തിരുന്നു. അടുത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എബ്രായലേഖനം 11 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് 11 വാക്യത്തിൽ, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വിശ്വാസത്തിന്റെ ക്രിയ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ഈ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത് വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു. ദൈവ വചനത്തിൽ നിന്ന് ആ ശക്തി പ്രാപിച്ചു. ദൈവിക വാഗ്ദത്തിൽ നിന്ന് ദൈവവചനമായ അക്ഷരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ, ദൈവത്തിന്റെ വാഗ്ദത്തം ആകാശത്തിൽ തങ്ങി നിൽക്കാതെ, അതൊരു ശക്തിയായി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ശക്തിയായി ആ മൃതപ്രായമായ ജീവിതത്തിലൂടെ ഒഴുകുവാനിടയായി തീർന്നു. 100-ാമത്തെ വയസ്സിൽ അബ്രഹാമിന് പറയാൻ കഴിഞ്ഞു, എന്നോട് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനം ആകാശത്തിൽ തങ്ങി നിൽക്കുകയല്ല, അതെന്റെ നിർജീവമായ ശരീരത്തിലെ ഓരോ അണുക്കളെയും ബലപ്പെടുത്തുവാനിടയായി. എന്റെ വിശ്വാസം, ഇറ്റ് വാസ് നോട്ട് എ മെന്റൽ എക്സസൈസ്. എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഭൗതികമായ ഒരു കാര്യപരിപാടിയായിരുന്നില്ല. എന്റെ വിശ്വാസം എന്റെ അണുക്കളെ ബലപ്പെടുത്തിയതാണ്, എന്റെ മൃതപ്രായമായ അണുക്കളെ ജീവിപ്പിച്ചതാണ്. എന്റെ വിശ്വാസത്താൽ ഞാൻ ശക്തി പ്രാപിപ്പാനിടയായി തീർന്നു. എന്റെ വിശ്വാസത്താൽ എനിക്ക് ലഭിച്ചതായ ശക്തി ലോകം കാണുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം രാവിലെ സമയത്ത് ആ കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എവിടെയാണ് വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? ഒരുപക്ഷെ റോമാലേഖനം 4 അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ നമ്മളെപ്പോഴും പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. പ്രിയമുള്ളവരെ, അത് ഭാഗികമായി ശരിയാണെങ്കിലും വിശ്വാസത്തിന്റെ പൂർണ്ണമായ ഡെഫിനിഷൻ, അതിനേക്കാൾ വ്യക്തമായ ഡെഫിനിഷൻ നമുക്ക് നൽകുന്നത് റോമാലേഖനം 4 അധ്യായത്തിലാണ്. പൗലോസാണ് ആധികാരികമായി വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നത്. അത് 4 അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ ഒരുപക്ഷെ അതിലും മെച്ചമായി നമുക്ക് ലഭിക്കാനിടയായിത്തീരും. 18 വാക്യം മുതൽ വായിക്കുമ്പോൾ, നിന്റെ സന്തതി 17 മുതൽ വായിക്കുമ്പോൾ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ച് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. 18 മുതൽ വായിക്കുമ്പോൾ, നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭമാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പ്രിയമുള്ളവരെ, ഈ നാല് വാക്യങ്ങളെക്കാൾ അധികമായി വിശ്വാസത്തിന്റെ പൂർണ്ണതയെ, വിശ്വാസത്തിന്റെ ആഴത്തെ വിശദീകരിക്കുന്ന വാക്യങ്ങൾ ബൈബിളിൽ ഉണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, അബ്രഹാമിന്റെ വിശ്വാസത്തെ ഇവിടെ റോമാലേഖനകർത്താവ് നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് പരിചയമുള്ളതാണ്, നമുക്ക് അബ്രഹാമിന്റെ ചരിത്രം അറിയാം. 75-ാമത്തെ വയസ്സിൽ തേജോമയനായ ദൈവം ഊരിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ട്, ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പോകാ എന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നെന്നറിയാതെ ഈ ദൈവവചനത്തിലേക്ക് കാലെടുത്ത് വെച്ച് യാത്ര പുറപ്പെട്ട 75 വയസ്സുള്ള അബ്രഹാമിനെയും 65 വയസ്സുള്ള സാറയെയും നമുക്ക് പരിചയമുണ്ട്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു, അവർ ഹാരാനിൽ വന്ന് പാർത്തു. അവന്റെ പിതാവ് മരിച്ച ശേഷം വീണ്ടും അവൻ മുമ്പോട്ട് പ്രയാണം ചെയ്തു. അവൻ കനാൻ ദേശത്തെത്തിയപ്പോൾ നമ്മൾ ഉൽപ്പത്തി 15 വായിക്കുന്നുണ്ട്. അവൻ പറയുന്ന, കർത്താവേ, എന്റെ സന്തതി എനിക്ക് അവകാശി ഇല്ലല്ലോ, എന്റെ അവകാശി ഈ ഏലിയാസർ ആകുന്നു. ദൈവം അവനെ കൂടാരത്തിന് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നിന്റെ സന്തതി എണ്ണുവാൻ കഴിയുമെങ്കിൽ, നിനക്ക് ഈ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇവണ്ണമാകും. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ചാണ് അബ്രഹാമിന്റെ ആ വിശ്വാസത്തെ കുറിച്ച്, അതിനുശേഷം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉരുത്തിരിഞ്ഞ, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഉരുവായി വന്ന അതിശ്രേഷ്ഠമായ വിശ്വാസത്തെ കുറിച്ച്, രൂപപ്പെട്ടു വന്ന അതിശ്രേഷ്ഠമായ വിശ്വാസത്തെ കുറിച്ചാണ് ആ ദൈവവചനം, അബ്രഹാം എന്ന പിതാവിൽ ചെയ്ത പ്രവൃത്തിയെ കുറിച്ചാണ് ഈ റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചത്. ആ വചനം അബ്രഹാം ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ, ആ വചനം അബ്രഹാമാവുന്ന മുട്ടയിൽ ഒരു ജീവനായി അങ്കുരിക്കാനിടയായിത്തീർന്നു. ആ മുട്ടയ്ക്ക് അടങ്ങിയിരിക്കാൻ കഴിയാതെ വണ്ണം ആ മുട്ടയെ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യിക്കുന്ന തലത്തിലേക്ക് ആ വചനം അബ്രഹാമിനെ എപ്രകാരം സ്വാധീനിച്ചു, അബ്രഹാമിനെ എങ്ങനെ ഒരു വിശ്വാസമായി പരിണമിച്ചു എന്നുള്ള കാര്യങ്ങളാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ 1-ാം പടി പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്, അവൻ തന്റെ നിർജീവത്വം, താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ, അതിന്റെ കോണ്ടസ്റ്റ്, ഏത് കോണ്ടസ്റ്റിലാണ് താൻ ഇത്ര ഉറപ്പോടെ ദൈവത്തിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ചത്? നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ സന്തതി ഉണ്ടാകും, കടൽക്കരയിലെ മണൽത്തരി പോലെ, ഹേ വൃദ്ധ, ഹേ പടുവൃദ്ധ, നിനക്ക് മക്കളുണ്ടാകുമെന്നുള്ള ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ ഏത് കോണ്ടസ്റ്റിലാണ് അബ്രഹാം വിശ്വസിച്ചത്? വിശ്വാസം പ്രതീക്ഷയല്ല, എക്സ്പെക്ടേഷൻ അല്ല വിശ്വാസം, ആശയല്ല വിശ്വാസം. എബ്രഹാം ലേഖനത്തിലെ ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്നുള്ളതില് എന്താണ് ആശിക്കുന്നത്, എന്താണ് ആശിക്കേണ്ടത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത് റോമലേഖനത്തിലാണ്. എന്റെ സങ്കല്പങ്ങളും എന്റെ ഭാവനകളും എന്റെ പ്രതീക്ഷകളും എന്റെ ദുർമോഹങ്ങളും ഗർഭം ധരിച്ച് അവയെ പ്രസവിക്കുമെന്നല്ല വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ. വിശ്വാസം എന്നെ, വിശ്വാസത്തിലെ ആശ എന്ന് പറയുന്നത് എന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്നുള്ള ആശയാണ്. എക്സ്ക്ലൂസീവ്ലി അത് മാത്രമാണ്, അതിന്റെ പുറത്തുള്ള ഒന്നും വിശ്വാസമല്ല. തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എനിക്ക് അപ്പുറത്തെ വീട്ടുകാരനെ പോലെ, എനിക്ക് ഇപ്പുറത്തെ വീട്ടുകാരനെ പോലെ, എനിക്ക് ഇവനെ പോലെയും മക്കളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതല്ല, എന്നോട് അരുളി ചെയ്തതിനൊത്തവണ്ണം ചെയ്യുവാൻ എന്റെ ദൈവം മതിയായവനാണെന്നുള്ള ആശയാണോ വിശ്വാസം? അതിനുവേണ്ടിയുള്ള ഹൃദയത്തിന്റെ കൊതിയാണത് നടപ്പിലായി കാണുവാൻ. എന്റെ കർത്താവേ, അവിടുന്ന് തിരുവായ് കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈയോട് നിവർത്തിക്കുവാൻ ഞാൻ ആശിക്കുന്നു എന്നുള്ള അതാണ് ആശ. അതാണ് അഭിപ്രായലേഖനത്തിൽ ക്ലിയർ അല്ലാത്തത്. ഞാൻ എന്താണ് ആശിക്കേണ്ടത്? എന്റെ തോന്നിയവാസമാണോ ആശിക്കേണ്ടത്? എന്റെ ദുർമോഹങ്ങൾക്ക് വേണ്ടിയാണ് ആശിക്കേണ്ടത്? എന്റെ ലോകത്തിലെ ഇമ്പങ്ങൾക്ക് വേണ്ടിയാണ് ആശിക്കേണ്ടത്? ഹെൽത്ത് വീട്ടിലെ കാറ് കാണുമ്പോൾ എന്റെ തല കഴിച്ച് പ്രാർത്ഥിച്ച് അവകാശം പറയുകയാണ് വേണ്ടത്? ഇതാണ് വിശ്വാസം. അത് ഹിന്ദുവിനുള്ള വിശ്വാസമല്ലേ? അത് മുസ്ലിമിനുള്ള വിശ്വാസമല്ലേ? ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം ഈ ലോകത്തിലെ ഇതും എന്റെ ദുരാഗ്രഹങ്ങളെ തരുവാൻ മതിയായവനാണെന്നുള്ളത് ഈ ലോകത്തിലെ ഏതൊരു സാധാരണക്കാരന്റെയും വിശ്വാസമല്ലേ? അതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം. അതല്ല അബ്രഹാം പിതാവിന്റെ ജീവിതത്തിൽ അലയടിച്ച വിശ്വാസം. തെക്കോട്ടും വടക്കോട്ടും നോക്കിയിട്ട്
നാടൻ ഭാഷ പറഞ്ഞ വായി നോക്കിയിട്ട് കണ്ടതെല്ലാം എനിക്ക് സംഭവിക്കുക എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച പിതാവല്ല അബ്രഹാം പിതാവ്. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കണമേ എന്നുള്ള ആശയാണ് അവരുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടു വന്നത്. വിശ്വാസം എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. ആ വിശ്വാസം വെളിപ്പെട്ടത് ഏത് സമയത്താണെന്ന് അബ്രഹാമിന്റെ ജീവിതത്തിൽ റോമാലയത്തിൽ പൗലോസ് പരിചയപ്പെടുത്തുകയാണ്. പൗലോസ് അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, അതിന്റെ 19-ാം വാക്യം വളരെ മനോഹരമാണ്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ പൗലോസ് പരിചയപ്പെടുത്തുന്നത് അവന്റെ നിർജീവത്വത്തിന്റെ ആഴത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഈ അബ്രഹാം പിതാവിനെ 99 വയസ്സുള്ള അബ്രഹാം പിതാവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കട്ടെ. 75 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും തന്റെ ചർച്ചക്കാരെയും തന്റെ സ്നേഹിതരെ എല്ലാം വിട്ട് ഊരിൽ നിന്ന് യാത്ര പുറപ്പെട്ടതാണ്. അവരെല്ലാവരും ചോദിച്ചു, മകനെ എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാണ് നീ എന്നെ ഇട്ടിട്ട് പോകുന്നത്? പെറ്റതള്ളയായ ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് നീ എന്നോട് എന്നെ ഇട്ടിട്ട് പോകുന്നത്? തേജോമയനായ ദൈവം എനിക്ക് പ്രത്യക്ഷനായി, അവനനുസരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അഖിലാണ്ടങ്ങളെക്കാൾ അവൻ വിലയുള്ളവനായി ഞാൻ കാണുകയാണ്. ഞാൻ അവനുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് അനുസരിച്ചേ പറ്റുകയുള്ളൂ. അവന് വേണ്ടി എന്നെ സൃഷ്ടിച്ചതാണ്, അതുകൊണ്ട് ഞാൻ അവന് കീഴടങ്ങുകയാണ്. ഞാൻ അവനെന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ്. അവന് പണി വന്നൊക്കെ അവൻ എന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവനേക്കാൾ വലുതായിട്ട് എനിക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞ് കുറച്ച് കാൽവയ്പുകളോടെ ഊരിൽ നിന്ന് പുറത്തേക്ക് വന്ന അബ്രഹാം. അപ്പോൾ ഞങ്ങളുടെ വിഗ്രഹങ്ങളോ ഞങ്ങളുടെ പിതാക്കന്മാർ ഇതുവരെ സേവിച്ച ദൈവങ്ങളോ എനിക്ക് അറിഞ്ഞുകൂടാ. അബ്രഹാം പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് പരിചയമുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ സേവിക്കുവാൻ, ആ ദൈവത്തെ അനുസരിക്കുവാൻ ഞാൻ പോവുകയാണ്. എന്തിനു ഞങ്ങളെ വിടുന്നു? എന്തിനു ഞങ്ങൾ ഉപേക്ഷിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മാനുഷികമായ എനിക്ക് യാതൊരു കാരണങ്ങളും പറയുവാനില്ല. ഐ ആം ജസ്റ്റ് ഒബേയിങ് മൈ ഗോഡ്. അത്ര ഉറച്ച വിശ്വാസത്തോടെ ഊരിൽ നിന്ന് 75-ാമത്തെ വയസ്സിൽ പുറത്തേക്ക് വന്ന അബ്രഹാം, അടുത്ത 25 വർഷക്കാലം അബ്രഹാം ഗ്രഹിച്ചത് ദൈവം സർവശക്തനാണ്, മതിയായവനാണ്, ഇതെല്ലാം ഗ്രഹിക്കുന്നതോടൊപ്പം അബ്രഹാമിന് പാരലായിട്ട് ഗ്രഹിച്ച ഒരു സംഗതി വളരെ മനോഹരമായി പൗലോസ് പറയുകയാണ്. 25 വർഷക്കാലം കൊണ്ട് അബ്രഹാം ഗ്രഹിച്ചു, തന്റെ നിർജീവത്വം ഗ്രഹിച്ചു, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചു. വിശ്വാസത്തിന്റെ കുതിച്ചു ചാട്ടത്തിനു മുമ്പ്, വിശ്വാസത്തിന്റെ വലിയൊരു വിപ്ലവത്തിനു മുമ്പ് ഒരു മനുഷ്യൻ ഒന്നാമത് ഗ്രഹിക്കേണ്ടത് തന്റെ നിർജീവത്വമാണ്. തന്റെ നിർജീവത്വം ഗ്രഹിക്കാത്ത ഒരു മനുഷ്യന് വിശ്വാസത്തിലേക്ക് കുതിച്ചു ചാടുവാൻ സാധ്യമല്ല. തനിക്ക് ജീവനുണ്ട്, തനിക്ക് ശക്തിയുണ്ട്, തന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ഒരു മനുഷ്യന് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അവന് ദൈവത്തെ ഈ അബ്രഹാം വിശ്വസിച്ച അളവിൽ വിശ്വസിക്കാൻ സാധ്യമല്ല. സത്യമല്ല, ഇതൊരു പരമസത്യമാണ്. പ്രിയമുള്ളവര്, ഇത് എന്റെ ജീവിതത്തിൽ സത്യമാണ്. എന്റെ നിർജീവത്വം ഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. ഞാനത് എങ്ങനെ വിശദീകരിക്കണം? ഞാന് നേപ്പാൾ 2 വർഷം മിഷണറി ആയി പോയ സമയത്ത് അവിടെ ഹോസ്പിറ്റലില്ല. അവിടുത്തെ കാര്യപരിപാടികളെല്ലാം വളരെ രസമാണ്. അവിടെ ഒരിക്കൽ ഞാനും സഹോദരങ്ങളുടെ പള്ളിയിട്ട് നടന്നു പോയപ്പം ഈ സഹോദരൻ, അവിടെ ഒരു ആശുപത്രി ഉണ്ട്, ഡോക്ടറൊന്നും ഇല്ല, നേഴ്സോ ഒന്നുമില്ല, എക്സ്റേക്കുള്ള എക്സ്റേ യന്ത്രം പോലും ഇല്ല. അപ്പോ ആ ആശുപത്രിയുടെ പേരുണ്ട്, അതിന്റെ മുമ്പ് ഇങ്ങനെ നടന്നു പോയപ്പോ എന്റെ സുഹൃത്ത് വഴിപെടുത്തേ, ഇത് ആംബുലൻസ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ എങ്ങനെ നോക്കിയിട്ട് യാതൊരു വണ്ടിയും കാണുന്നില്ല, ഒരു പോത്തും വണ്ടി അവിടെ ഉണ്ട്, 2 പോത്തോടെ പോലും നടക്കുന്നുണ്ട്. ഇതാണ് ആംബുലൻസ്? ഓ ശരി, ഓക്കെ. അങ്ങനത്തെ മെഡിക്കൽ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്, അവിടെ യാതൊരു സാധനവുമില്ല. എന്റെ പ്രിയമുള്ള ഒരു ആശുപത്രി പോണമെങ്കിൽ നല്ല ആശുപത്രി 20 മണിക്കൂർ അകലെ കാഠ്മണ്ഡുവിലാണ്. ഒരു രോഗി അവിടെ എത്തുന്നതിന് മുമ്പേ തീരും. മലയിലൊക്കെയാണെങ്കിൽ ഈ പൊത്തും വണ്ടി ആംബുലൻസ് പോലും ഇല്ല, ആൾക്കാരെ ചുമന്നിട്ട് ഇറക്കി ഓടിപ്പോവുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അവിടെ ആയിരുന്ന സമയത്ത് ആശുപത്രിയില്ല, രോഗമില്ല, അല്ല മീൻസ് മരുന്നുമില്ല, ഒന്നുമില്ല. അവിടെ രോഗത്തിന് യാതൊരു കുറവില്ല, ക്ഷയമുണ്ട്, TB ഉണ്ട്, എയ്ഡ്സ് ഉണ്ട്, ഇതിന്റെ എല്ലാം കുത്തരങ്ങാണ് അവിടെ. ഞാനൊക്കെ ആയിരുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ആശുപത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് രോഗം വന്നാലും ഇതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പോവാറില്ല. ഇത് ക്യാൻസർ ആണോ ട്യൂമർ ആണോ കുന്താണോ കൊടച്ചക്കറാണോ ഒന്നും അറിയാൻ പാടില്ല. ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, തലവേദനയാണെങ്കിലും തല ട്യൂമർ ആണെങ്കിലും ഒന്നേ ഉള്ളൂ, യേശു. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവർ, ഞാൻ ഓർക്കുക, അന്നൊക്കെ അവിടെയൊക്കെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ പറന്നിങ് വരിക, കാരണം അവിടെ പറന്നു വരാൻ കാരണമുണ്ട്, ഇടിച്ചിറങ്ങുക രോഗസൗഖ്യം, കാരണം ദുർജീവത്വം ഗ്രഹിച്ചു. കർത്താവേ, ചത്തല്ല ഡെഡ് ബോഡി അല്ലാതെ ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നില്ല, യു ഷുഡ് ഡു സംതിങ്. എന്റെ പ്രിയമുള്ളവർ, അന്ന് അതൊരു റുട്ടീനായിരുന്നു, അതൊരു സംഭവമല്ല, കാരണം ദേർ ഇസ് നോ അതർ ഓപ്ഷൻ. അവിടെ അവിടെ നമ്മുടെ ദുർജീവത്വം ഗ്രഹിക്കുകയാണ്. അതേ ഞാൻ 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നു, എന്റെ 8 കിലോമീറ്റർ അപ്പുറത്താണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി, എന്റെ 8 കിലോമീറ്റർ കിഴക്ക് വശത്താണ് വേറെ കത്തോലിക്കരുടെ ഒരു ആശുപത്രി, എറണാകുളം ഒരു 30 കിലോമീറ്റർ 35 കിലോമീറ്റർ പടിഞ്ഞാട്ട് മാറി എറണാകുളത്ത് ചെന്നാൽ ഇന്ത്യ കേരളത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുണ്ട്. ഇങ്ങനെ എല്ലാം ആശുപത്രികളെ കൊണ്ടും ഫിഷകരന്മാരെ കൊണ്ടും ഹോമിയോ വേണോ ആയുർവേദം വേണോ ഇംഗ്ലീഷ് വേണോ പ്രകൃതി വേണോ ഇതെല്ലാം ഇതിന്റെ നടുക്ക് വന്ന് ഇതേ ഞാൻ ഈ കേരളത്തിൽ വന്ന് കൊച്ചിന് മൂക്കേപ്പിന് വരുമ്പോഴത്തേക്കും ഞാനും ഭാര്യയും തമ്മിൽ ഡിസ്കഷൻ, ഇത് ആയുർവേദം വേണോ ഹോമിയോ വേണോ, സത്യമായ കാര്യം പറയുന്നത്, സത്യമായ കാര്യമാണ്. അതേ ഞാനാ നേപ്പാളിൽ എന്റെ ജീവിതത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും ദൈവം വാരിക്കോരി കൊടുക്കുന്ന രോഗസൗഖ്യത്തിന് ഞാൻ ദൃക്സാക്ഷിയാണ്. എത്രയോ പേര് അകലെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ഞായറാഴ്ചകളിൽ ഈ പോത്തുംവണ്ടിയില് അവരെ ചോന്നുകൊണ്ട് വന്നിട്ട് ചർച്ചിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഈ ദേവദാസന്മാര് പോത്തുംവണ്ടി ചെന്നിട്ട് ടയറിന്റെ മോളിൽ കയറി നിന്നിട്ട് ഈ രോഗിയുടെ തലയിൽ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ രോഗി നടന്ന് ഗ്രാമത്തിലേക്ക് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നല്ല 1000 ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ഞാൻ കേരളത്തിന്റെ സുഖശീതളമയിൽ യേശുവിനെ പരീക്ഷിക്കാൻ മനസ്സില്ലാതെ ഞാൻ ആശുപത്രിയുടെ പുറകെ പോവുകയാണ്. ചികിത്സിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, മരുന്ന് കഴിക്കുന്ന പാപമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല, പക്ഷേ എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കാൻ മതിയായവനാണെന്ന് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസം, വിശ്വാസത്തിന്റെ ഒരു കുതിച്ചുചാട്ടം വെളിപ്പെടുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് നിർജീവത്വമാണ്. ഞാൻ ഗ്രഹിക്കേണ്ടത് എന്റെ നിർജീവത്വമാണ്. ഇവിടെ ഞാൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട്, 75-ാമത്തെ വയസ്സിൽ വീരസ്യം പറഞ്ഞ് എന്റെ തേജോമയനായ ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ വിഗ്രഹങ്ങൾ കല്ലും മണ്ണുമാണ്, എന്റെ ദൈവം കൈയുള്ള ദൈവമാണ്, പ്രവർത്തിക്കുന്ന ദൈവമാണ്, അഖിലാണ്ടങ്ങളെ താങ്ങി നിർത്തുന്ന കരങ്ങൾ എന്റെ ദൈവത്തിന്റേതാണ് എന്നും പറഞ്ഞ് ആ ദൈവത്തിന്റെ കരത്തിലേക്ക് കാലെടുത്തു വെച്ച് ഊരിൽ നിന്ന് യാത്ര പുറപ്പെട്ട അബ്രഹാം 80 വയസ്സായി, 85 വയസ്സായി, 90 വയസ്സായി, 95 വയസ്സായി. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവന്റെ ശരീരം നിർജീവമായി പോയി. ദൈവത്തിന്റെ പ്രോമിസ് ഒരു വശത്ത് കിടക്കുമ്പോൾ നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ പ്രതീക്ഷകൾ, ദൈവത്തിന് അവനെ കുറിച്ചുള്ള പദ്ധതികൾ ഒരു വശത്ത് കിടക്കുമ്പോൾ അവന്റെ ശരീരം നേരെ എതിരെ ദിശയിലെ പോവുകയാണ്. 75-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത 50%, 80-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത 40%, 90-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത 20%, 95-ാമത്തെ വയസ്സിൽ സാറയുടെ ഗർഭമാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചു, കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത ഇന്നത്തെ കാലത്തെ MD-ക്കാരി ഗൈനക്കോളജിസ്റ്റിനോട് ചോദിച്ചാൽ പറയും സാധ്യത 1 വശത്ത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷകൾ, എന്നെ വിളിച്ച ദൈവം എന്നോട് അരുളി ചെയ്ത വചനം, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. 1 വശത്ത് എന്നെ ഊരിൽ നിന്ന് വിളിച്ചിറക്കിയ തേജോമയനായ ദൈവത്തിന്റെ അരുളപ്പാട്, 1 വശത്ത് എന്റെ ജീവിതം ഓരോ വർഷവും നടക്കുന്നത് ദൈവത്തിന്റെ അരുളപ്പാടിലേക്കല്ല, എന്റെ ജീവിതം ഓരോ വർഷവും ഉണങ്ങിപ്പോവുകയാണ്, ഉണക്കക്കമ്പ് പോലെ. സാറാ, ഒരുപക്ഷെ കൂട്ടുവിശ്വാസിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ആയിരിക്കുന്ന സഭ ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നെ ഉണർത്തുവാൻ, എന്നെ ബലപ്പെടുത്തുവാൻ എനിക്ക് തക്ക തുണയായി തന്നുള്ള എന്റെ പങ്കാളി. 90-ാമത്തെ വയസ്സിൽ സാറാമ്മച്ചി അബ്രഹാമോട് ചോദിക്കുകയാണ്, അബ്രഹാം പിതാവേ, അല്ലേ യജമാനനെ, ഇനി എനിക്കൊരു മകനുണ്ടാകുമെന്ന്, ഇനി എനിക്ക് എന്റെ ഉദരത്തിൽ ഒരു മകനെ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് യജമാനനെ അവിടുന്ന് വിശ്വസിക്കുന്നുവോ? സാറാമ്മച്ചി കണ്ണാടിയിലേക്ക് നോക്കി. കണ്ണാടി ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല. തന്റെ മുഖത്തെ ചുളിവുകൾ, അബ്രഹാമിന്റെ കയ്യിലെ ചുളിവുകൾ. സാറാമ്മച്ചിയും അബ്രഹാം കൂടെ അങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ അമ്മച്ചി ചോദിച്ചൊരു കുസൃതി ചോദ്യമാണ്, യജമാനനെ, ഇനി ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമോ? ഒരു വശത്ത് ദൈവത്തിന്റെ അരുളപ്പാട്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രം പോലെ സന്തതി ഉണ്ടാകും. ഒരു വശത്ത് താൻ ഗ്രഹിക്കുന്ന ശൂന്യത, താനായിരിക്കുന്ന ശൂന്യത, താനായിരിക്കുന്ന നിർജീവത്വം, ഇത് തമ്മിൽ യാതൊരു സാമ്യവുമില്ല. എന്റെ ശരീരം നടക്കുന്നത് നെഗറ്റീവിലേക്ക്, എന്റെ ശരീരം പോകുന്നത് തകർച്ചയിലേക്ക്, എന്റെ ജീവിതം പോകുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഇല്ലായ്മയിലേക്ക്. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത എന്റെ മുഴുവൻ ശക്തിയുടെയും അപ്പുറത്ത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, 90-ാമത്തെ വയസ്സിൽ ഊരിൽ നിന്ന് അബ്രഹാമിന്റെ റിലേറ്റീവ്സ് ഒരാൾ അബ്രഹാമിനെ കാണാൻ വരുവാന്ന് വിചാരിച്ചു. എത്രയോ കിലോമീറ്റർ നടന്ന് തേടി പിടിച്ച് ഞങ്ങളെ വിട്ടുപോയ 10, 15, 20 വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയ അബ്രഹാമിന് എന്താണ് തേജോമയനായ ദൈവം അവൻ എന്താണ് നൽകിക്കൊടുത്തതെന്ന് കാണുവാനുള്ള ആകാംക്ഷയോടെ ഊരിൽ നിന്ന് അഡ്രസ്സൊക്കെ തേടി പിടിച്ച് കതച്ച് വീട്ടിൽ വരികയാണ്. അപ്പോൾ അബ്രഹാം സൽക്കരിച്ച് ഊരിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. അവിടെ ബെഥുവേലുണ്ടായി, ലാബാനുണ്ടായി. അവിടെ നീ വിട്ടിട്ട് പോകുന്ന കുടുംബത്തിൽ പന്നിക്കുഞ്ഞുങ്ങളെ പോലെ മക്കളെ പറ്റി സ്ഥലമില്ലപ്പോ. അവിടെ കുഞ്ഞുങ്ങൾ അധികമായിട്ടിരിക്കുക, ഞങ്ങൾക്കാകെ പൊറുതിമുട്ടി. ഞങ്ങളുടെ വിഗ്രഹങ്ങൾ, ഞങ്ങൾ സേവിച്ച വിഗ്രഹങ്ങൾ ഇങ്ങനെയെല്ലാം ഞങ്ങളെ പൊലിപ്പിച്ചു, അനുഗ്രഹിച്ചു. ആകട്ടെ അബ്രഹാമേ, ഞങ്ങളെക്കാൾ മികച്ച ദൈവത്തെയാണല്ലോ നീ കണ്ടുമുട്ടിയത്. നിന്റെ മോനെ വിളിച്ചാട്ടെ. സാറാ, നിനക്ക് എത്ര മക്കളായി? നിന്റെ കൊച്ചുമക്കളെ വിളിച്ചാട്ടെ. ഞങ്ങളെക്കാൾ കൂടുതൽ നിശ്ചയമായിട്ടും നീ അനുഗ്രഹിക്കപ്പെട്ടതാണല്ലോ. ഞങ്ങൾ കല്ലിനെ മണ്ണിനെയാണ് ആരാധിക്കുന്നത്. അവരെ വിളിച്ചാട്ടെ, അവരെ പരിചയപ്പെടുത്തിയാട്ടെ. കൂടാരത്തിന്റെ ഉള്ളിലിരുന്ന് വിങ്ങുന്ന സാറയെ കാണാൻ കഴിയുന്നുണ്ടോ? അപമാനം കൊണ്ട് മൂടിയ വാക്കുകൾ, മറുപടിക്ക് വാക്കുകളെ തപ്പുന്ന അബ്രഹാമിനെ കാണുവാൻ കഴിയുന്നുണ്ടോ? അബ്രഹാമിന്റെ നിർജീവത്വം ഗ്രഹിച്ചത് അയൽക്കാരല്ല, അബ്രഹാമിന്റെ നിർജീവത്വം ഗ്രഹിച്ചത് സഭയിലെ പാസ്റ്ററല്ല, അബ്രഹാമിന്റെ നിർജീവത്വം ഗ്രഹിച്ചത് ഫോർ ദ ലോങ് 25 ഇയേഴ്സ് ഞാനാണ്. ഞാൻ 17-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടതാണ്. 18-ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 25 വർഷങ്ങൾ, അതിൽ കൂടുതൽ വർഷങ്ങൾ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ 1-ാം ഭാഗം എന്ന് പറയുന്നത് ഊരിൽ നിന്ന് വിളികേട്ട് പുറത്തു വന്ന അബ്രഹാമേ, നീ വിശ്വാസത്തിന്റെ ഒരു കുതിച്ചുചാട്ടം നടത്തുന്നതിന് മുമ്പ് നീ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർണ വിശ്വാസത്തിന്റെ ഉടമയാകുന്നതിന് മുമ്പ്, നീ ബഹുജാതികൾക്ക് പിതാവാകുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നതിന് മുമ്പ്, ദൈവം നിനക്ക് തന്നിരിക്കുന്ന വർഷങ്ങൾ പരാജയത്തിന്റെ വർഷങ്ങളാണ്, നിർജീവത്വത്തിന്റെ വർഷങ്ങളാണ്. കർത്താവേ, ഞാനൊരു പരാജയം. ഞാൻ കരഞ്ഞിട്ടുണ്ട് കർത്താവിന് മുമ്പിൽ. കർത്താവെ ഞാനൊരു പരാജയമാണ്. വലിയ വീട് വെക്കുന്നതിലല്ല, ലോകത്തിൽ എന്തെങ്കിലും കാര്യങ്ങളിലല്ല, കർത്താവെ കാൽവരി ക്രൂശിൽ എന്നെ സ്നേഹിച്ച അങ്ങയുടെ സ്നേഹത്തിന് മുമ്പിൽ തിരിച്ച് സ്നേഹിപ്പാൻ കഴിയാതെ ബിഗ് സീറോ, ഞാനൊരു പരാജയമാണ് കർത്താവെ, ഞാനൊരു പരാജയമാണ്. ഞാൻ ഇന്നലെ വിനോയ് ബ്രദറിനോട് പങ്കുവെച്ചായിരുന്നു, ഞാൻ നേപ്പാളിൽ മിഷണറിയായി പോയപ്പോ, പ്രിയമുള്ളവരെ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് തന്റെ ജോലിയെല്ലാം കളഞ്ഞ് നേപ്പാളിലെ ഹിന്ദു രാജ്യത്തിൽ മാവോയിസ്റ്റുകളും രാജഭരണവും എല്ലാ തരത്തിലുള്ള പ്രതികൂലങ്ങളും ഉള്ള മാവോയിസ്റ്റ് ഇൻഫെസ്റ്റഡ് വില്ലേജിലേക്ക് ജീവനെ പണയം വെച്ച് ജീവനെ വിലയിരുതെണ്ണാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു ചെന്നിരിക്കുകയാണ്. അവിടുത്തെ സഭയിൽ ശുശ്രൂഷിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി മീറ്റിങ്ങുകൾ നടത്തുന്നു, അവിടെ സഭയ്ക്ക് എല്ലാ തരത്തിലും താങ്ങും തണലുമായി നിൽക്കുന്നു. പ്രിയമുള്ളവരെ, സ്കൂളിൽ അതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്നു, ബോർഡിംഗ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒരു വശത്തോടെ പോകുന്നു, ഒരു വശത്തോടെ ദൈവം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നത് കാണുന്നു, ദൈവം എന്നിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മറുവശത്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ നിർജീവത്വം ഭയങ്കരമായിരുന്നു. ഞാൻ കേരളത്തിലായിരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്റെ ഹൃദയത്തിൽ ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു, എന്റെ ഹൃദയം ഡ്രൈ ആവുന്നു, കല്ലായി പോകുന്നു, എന്റെ യേശുവിനോട് ഒരു സ്നേഹം പോലും ഇല്ല. എന്തോ ഒരു മരവിപ്പ് ആരാധനയ്ക്ക് ചെന്ന് നിൽക്കുമ്പോഴും യാന്ത്രികമായി ചെയ്യുന്നു, കർത്താവ് ഒന്നുമില്ല, യാക്കോബ് പള്ളി ചെന്ന് നിൽക്കുന്നതിനോട് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല കർത്താവേ എന്ന് തോന്നുമ്പോ, ഞാൻ കഴിക്കുന്ന ഒരു മരുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് മത്തായി സുവിശേഷത്തിലെ അവസാന ക്രൂശീകരണത്തിന്റെ ഭാഗമൊക്കെ വായിക്കും. അത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും എന്റെ യേശു എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർമ്മ വരും. ഞാൻ പിന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കും, കർത്താവെ അങ്ങയെ സ്നേഹിക്കണം, കർത്താവെ അങ്ങയുടെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ഒരിക്കൽ കൂടെ എന്റെ ഹൃദയം സോഫ്റ്റ് ആകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടും. പിന്നെ 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 ആയപ്പോഴത്തേക്കും ഞാൻ ഉള്ള കാര്യം പറയാം, മത്തായി വായിച്ച കേൾക്കുന്നില്ല. ഞാൻ അപ്പൊ എന്ത് ചെയ്യും, മത്തായുടെ ക്രൂശീകരണം, മർക്കോസിന്റെ ക്രൂശീകരണം. എനിക്ക് പിന്നെ അധ്യായം കാണാപ്പാടാ, കറക്റ്റ് തുറക്കും, മത്തായുടെ ക്രൂശീകരണം വായിക്കും, അതേക്കാത്തതുകൊണ്ട് മർക്കോസും വായിക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോകുമ്പോ നാല് ഗുളികയാഴ്ച ഏക്കുന്ന പരിവമായിരുന്നു, മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ. ഇതിന്റെ നാലിന്റെ ക്രൂശീകരണം ഒറ്റയടിക്ക് അരമണിക്കൂർ കൊണ്ട് വായിക്കുമ്പോഴത്തേക്കും കർത്താവേ സ്തോത്രം, അങ്ങനെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേക്കുള്ളവനാണ്. ഒരിക്കൽ കൂടെ എന്റെ ഹൃദയം ആദരമാവുന്ന എനിക്ക് മനസ്സിലാകുമായിരുന്നു. എന്നാൽ നേപ്പാളിൽ ഞാൻ തീപ്പൊരിയായിട്ട് മറ്റുള്ളവർക്ക് മാതൃക, മറ്റുള്ളവർക്ക് ചാലഞ്ചിങ് ആയിട്ട് സഭകളിലും മറ്റുള്ളവരും ഓടി നടന്ന് വേല ചെയ്യുന്ന സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്, കർത്താവേ നാല് ഗുളിക പലവട്ടം കഴിച്ചിട്ടും ഈ ഹൃദയം കല്ലാണ് കർത്താവേ. ഞാൻ അന്താളിച്ചു പോയി. ഞാൻ ആരോട് പറയും കേരളത്തിൽ നിന്ന് സുവിശേഷ വേല ചെയ്യാൻ, ആത്മാക്കളെ നേടുവാൻ നേപ്പാളിൽ പോയ എന്റെ ഹൃദയത്തിൽ എന്റെ രക്ഷകനോട് സ്നേഹമില്ല, ഒരു തുള്ളി സ്നേഹമില്ല എന്നുള്ള സത്യം ഞാൻ ആരോട് പറയും? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റൂ, ഞാൻ എന്റെ പ്രിയമുള്ള ഞാൻ അനുഭവിച്ച സംഘർഷം. ഞാൻ മുറി പോരുന്ന് മത്തായി വായിക്കും, മർക്കോസ് വായിക്കും, ലൂക്കോസ് വായിക്കും, യോഹന്നാമയ്ക്ക് ഒരാവർത്തിയും കൂടെ വായിക്കും. അതിനുശേഷം ഞാൻ കല്ലായുള്ള ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയും, കർത്താവേ ഇതിനെന്ത് മരുന്നാണുള്ളത്? ഞാൻ മടുത്തു, എനിക്ക് ഇട്ടിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? എനിക്ക് നാട്ടിലേക്ക് പോയിട്ട് സുവിശേഷ വേല ഉപേക്ഷിച്ചിട്ട് ലോകപ്രകാരമുള്ള ജോലി ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്റെ ബന്ധുമിത്രാദരോട് എന്ത് പറയും? എനിക്ക് സുവിശേഷ വേല ചെയ്യാൻ പറ്റും, നിങ്ങൾ പറ. ഈ രക്ഷകനോടുള്ള ഹൃദയത്തിൽ ഒരിട്ട് സ്നേഹമില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ മടങ്ങി വന്ന ആൾക്കാരെന്നോട് എന്നെ കുറിച്ച് എന്ത് പറയും? നീ എന്തിനു മടങ്ങി വന്നു? ഞാൻ എന്ത് ഉത്തരം പറയും? പ്രിയമുള്ളവരെ, ഞാൻ വല്ലാതെ നിർജീവനായി പോയ നാളുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അർദ്ധരാത്രിയില് പാതിരാത്രിയില് സ്കൂളിന്റെ വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിലൂടെ ഭ്രാന്തനെ പോലെ ഞാൻ ഉറക്കെ കരഞ്ഞുകൊണ്ട് നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവേ എനിക്ക് അങ്ങനെയുള്ള സ്നേഹം തരണമേ, എനിക്ക് വേറൊന്നും വേണ്ട, അതില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല കർത്താവേ, ഒരിക്കൽ കൂടെ ഞാനത് ആസ്വദിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശ്വാസ ജീവിതത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ ദുർജീവിതം ഗ്രഹിക്കാനാണ്. പ്രിയമുള്ളവരെ, ദുർജീവിതം ഗ്രഹിക്കുമ്പോൾ മനുഷ്യർ മൂന്ന് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഊരിൽ നിന്ന് വിളിച്ചിറക്കിയതിനു ശേഷം 25 വർഷക്കാലത്ത് നിർജീവത്വം ഗ്രഹിക്കുന്ന അബ്രഹാം ആദ്യം അതിനെ കൈകാര്യം ചെയ്ത രീതി ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സാറ പറയുന്നത്, സാറ അതിനെ കൈകാര്യം ചെയ്തത്, നീ ഹാഗാറിന്റെ അടുക്കൽ ചെല്ലുക, ഹാഗാർ എനിക്ക് മകനെ പ്രസവിക്കട്ടെ. ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് ഹാഗാർ അതിനെ കൈകാര്യം ചെയ്തത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ മൂന്ന് വഴികളിലൂടെയാണ് വിശ്വാസകോളം വിശ്വസിച്ച രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ, സ്നാനപ്പെട്ട വിശ്വാസികൾ, ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ കല്ലിച്ചു പോയ, നിർജീവമായി പോയ തങ്ങളുടെ മരവിത്തത്തെ, മരവിപ്പിനെ മൂന്ന് തരത്തിലാണ് വിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നത്. ഒന്നാമത് ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ എങ്ങനെയാണ് എന്റെ നിർജീവത്വത്തെ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. നമ്പർ വൺ, ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കണമേ.
ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്നവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് പകുത്തുകൊടുക്ക, എന്നാൽ സ്വർഗത്ത് നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തെ കടക്കുന്നത് എത്ര പ്രയാസം, ധനവാൻ ദൈവരാജ്യത്തെ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അതിന് അവൻ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു.
പല സുവിശേഷങ്ങളിലും ഈ സംഭവം പ്രതിപാദിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചുകൊണ്ട് യേശുവിനോട് അടുത്തു വരുന്ന ഒരു പ്രമാണി. യേശുവിനെ പല കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ചവരുണ്ട്. അപ്പത്തിനു വേണ്ടി പുറകെ നടന്നവരുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി പുറകെ നടന്നവരുണ്ട്, യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുവാൻ കൂടെ കൂടിയവരുണ്ട്. ഇതിന്റെ എല്ലാം മധ്യത്തിൽ വളരെ മനോഹരമായ മാതൃകയായ ഒരു പ്രമാണിയെ നമ്മൾ കാണുകയാണ്. ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അവന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അവന്റെ ചോദ്യം ഗുരുവിന് അവഗണിക്കാൻ കഴിയാത്തതാണ്. വേറെ മറ്റു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനിതെല്ലാം ചെയ്തു വരുന്നു, ഞാനിത് ചെറുപ്പം മുതൽ ആചരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് തലയുയർത്തി നടക്കുന്ന ആ പ്രമാണിയെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, ആ യൗവനക്കാരനെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവന്റെ ഭാവം, കർത്താവേ ഞാനിതെല്ലാം ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. എന്റെ ഭാഷയെ പറഞ്ഞ നെഞ്ചു വിരിച്ച്, കർത്താവേ ഞാനിതെല്ലാം പ്രമാണിച്ചു വരുന്നു എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നടന്ന പോയ മനുഷ്യനെ കർത്താവ് എടങ്കോലിട്ട് വീഴ്ച വന്നു. കർത്താവ് പയ്യെ കാലിങ്ങനെ മുമ്പ് വെച്ചു കൊടുത്തു, അവൻ കവന്നരിച്ചു വീഴു. നെഞ്ചു വിരിച്ച്, കർത്താവേ ഞാനിത് ഉടനെ അനുസരിക്കുന്നു എന്ന് പ്രമാണിക്കുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ടാണ് എന്ന് ഭാവിച്ചുകൊണ്ട് നടന്ന ഇവന് കർത്താവ് പറഞ്ഞു, നീ ഒരു ചുക്കും ചുമ്പ് ഉണ്ടാവും പ്രമാണിക്കുന്നില്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവ് ഇടങ്കോലിട്ടു പറഞ്ഞു, നീ സ്നേഹിക്കുന്നത് നിന്റെ തനത്തെയാണ്. യു ആർ നമ്പർ വൺ ദ്രവ്യാഗ്രഹി. ദൈവം നിനക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ. ഇങ്ങനെ നടന്നവൻ മലന്നടിച്ചു വീഴും. അവൻ തിരിച്ചറിഞ്ഞു, എന്റെ ദൈവം പൈസയാ. പ്രിയമുള്ളവരെ, ഇവൻ നിർജീവത്വം ഗ്രഹിച്ചത് 25 വർഷം കൊണ്ടല്ല, ഒരൊറ്റ സെക്കൻഡിൽ ഗുരു ഇവന്റെ ഉള്ളി വിളിക്കുന്ന പോലെ ഇവന്റെ തൊലി വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, നീ മനുഷ്യനെ സ്നേഹിക്കുന്നില്ല, നീ യാതൊരു പ്രമാണം അനുസരിക്കുന്നില്ല. പ്രമാണം അനുസരിക്കുന്നു എന്നുള്ള നിന്റെ തോന്നൽ മാത്രമാണ്. ഇറ്റ്സ് നോട്ട് ഫ്രം യുവർ ഹാർട്ട്. നീ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. നിന്റെ ഭക്തി തൊലി പുറമെയാണ്, നിന്റെ ഭക്തി മറ്റുള്ളവർ കാണുവാനാണ്, നിന്റെ ഭക്തി മറ്റുള്ളവർ മാർക്കിടുവാനാണ്. ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നിന്റെ ഭക്തി വട്ടപൂജ്യം. യു ആർ എ ഫെയിലിയർ. നമ്മളിവിടെ കാണുന്നത് അവനിത് കേട്ടിട്ട് അതിദുഃഖത്തോടെ തിരിച്ചു പോവുകയാണ്. ഹി കെയിം ടു ഹിസ് ലിമിറ്റ്. ഹി റിയലൈസ്ഡ് ഹിസ് ലിമിറ്റ്. അവന്റെ ശക്തിയുടെ അവസാനം അവൻ കാണുകയാണ്. കർത്താവേ, എന്റെ ശക്തി കൊണ്ട് പോകാവുന്നത് ചെറുപ്പം മുതലേ പോയി. കർത്താവേ, നിന്റെ നീതി അതിന്റെ അപ്പുറത്താണ്, നിന്റെ പ്രതീക്ഷകൾ അതിന്റെ അപ്പുറത്താണ് എന്ന് കാണുമ്പോൾ ഐ ആം ഗോയിങ് ബൈ. അതിദുഃഖത്തോടെ അവൻ മടങ്ങിപ്പോവുകയാണ്. നിത്യജീവൻ എന്റെ പരിധിക്കപ്പുറത്താണ്. ഞാൻ അന്വേഷിക്കുന്നത് എന്റെ ശക്തിക്ക് അപ്പുറത്താണ്, എന്റെ എല്ലാ ശ്രമങ്ങളുടെയും അപ്പുറത്താണ്. ഒരു പരിചയപ്പെടുത്തിയ നിത്യജീവൻ എന്റെ ശക്തി കൊണ്ട് നേടാവുന്നതല്ല. ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ മൈ സ്ട്രെങ്ത്. ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ മൈ വിൽ പവർ. ഇറ്റ് ഇസ് ബിയോണ്ട് ഓൾ മൈ എബിലിറ്റീസ്. അവൻ ആരോടും പരിഭവം പറയാതെ അവന്റെ ശക്തിയുടെ പരിമിതി കണ്ടിട്ട് ഹി ഈസ് ഗോയിങ് ബൈ. നിത്യജീവനെ അന്വേഷിച്ചു വന്ന മനുഷ്യൻ ധനത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവൻ മടങ്ങിപ്പോകുമ്പോൾ വേദനയോടെയാണ് അവൻ മടങ്ങിപ്പോകുന്നത്. ഗുരു അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നിനക്ക് നിത്യജീവനേക്കാൾ പ്രധാനപ്പെട്ടത് നിന്റെ ധനമാണ്. യെസ് ലോ, സത്യമായിട്ട് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു, നിത്യജീവനേക്കാൾ എന്റെ ജീവിതത്തിൽ വലുത് താൽക്കാലികമായ സമ്പത്താണ്. നിത്യജീവന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഇതിനെ കൈമാറ്റം ചെയ്യുവാൻ ഞാൻ സന്നദ്ധനല്ല. ട്രേഡിംഗ് ദ ഫൈനൈറ്റ് ഫോർ ദ ഇൻഫൈനൈറ്റ്. അനന്തമായ സമയം, അനന്തമായ സ്നേഹം, അനന്തമായ റിസോഴ്സസ്, അനന്തമായി എന്നെ കാത്തിരിക്കുന്ന ദൈവം ഒരുക്കിയ നിത്യതയ്ക്ക് വേണ്ടി 70-80 വർഷം ഞാൻ കയ്യാളി വച്ചിരിക്കുന്ന ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള റിസോഴ്സസിനെ വിട്ടുകളയാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാനൊരു ലോകസ്നേഹിയാണ്, ഞാനൊരു ദ്രവ്യാഗ്രഹിയാണ്. വിലയേറിയ മുത്ത് കണ്ടിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങിയ വ്യാപാരിയുടെ ഞാൻ തുല്യനല്ല. മീനിനേക്കാളധികം യേശുവിനെ സ്നേഹിച്ച്, മീനിനെ ഉപേക്ഷിച്ച് യേശുവിന് പുറകെ പോയ പത്രോസിനെ പോലെ അല്ല ഞാൻ. ഞാൻ എന്റെ സമ്പത്തിലേക്ക് മടങ്ങിപ്പോവുക. പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, എന്തിനാണ് യേശുവിനെ ഇടം കോരിട്ട് വീഴിച്ചത്? എന്തിനാണ് യേശുവിന്റെ നിർജീവത്വനെ ഗ്രഹിപ്പിച്ചത്? നെഞ്ചു വിരിച്ച് നടന്ന ഇവനെ കമന്നടിച്ച് വീഴിപ്പിച്ചത് എന്തിനാണ്? അവനെ പരിഹസിക്കാൻ, അവനെ കൊച്ചാക്കുവാൻ, അവനെ മടക്കി അയക്കുവാൻ? നോ. ഇവന്റെ മടങ്ങിപ്പോക്ക് കണ്ട ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഗുരു, ഇത് ആർക്കനുസരിപ്പാൻ കഴിയും? ദൈവം യേശു പറയുന്ന മറുപടി ശ്രദ്ധിച്ചാട്ടെ. ഇത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. മടങ്ങിപ്പോകുന്ന, ദുഃഖിച്ച് മടങ്ങിപ്പോകുന്ന മനുഷ്യനെ ചൂണ്ടി യേശു പറയുകയാണ്, ഇത് അവൻ അസാധ്യം, എനിക്ക് സാധ്യം. അവൻ തലകുത്തി നിന്നാൽ, അവനൊരായിരം ജന്മം ജനിച്ചാൽ അവനെ കൊണ്ട് സാധിക്കുകയില്ല. അവനെ അങ്ങനെ ആക്കുവാൻ ഞാൻ മതിയായവനാ. തന്റെ വാക്ക് ഗുരു പാലിച്ചോ? ഇത് മനുഷ്യനാണ് അസാധ്യം, ദൈവത്തിന് സാധ്യമെന്ന് പറഞ്ഞ ഗുരുവിന്റെ വാക്ക് ഗുരു പാലിച്ചോ? അപ്പോസ്തല പ്രവൃത്തി വായിച്ചു നോക്ക്. ചോദ്യം ചോദിച്ച ശിഷ്യന്മാർ, ഗുരു ഇത് ആർക്ക് സാധിക്കും? തനിക്കുള്ള വീട്ടിൽ ദരിദ്രന്മാർക്ക് കൊടുക്ക, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക. കഠിനവാക്ക് മനുഷ്യനായി പറഞ്ഞ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ച ആ വാ കൊണ്ട് ചോദിച്ച അതേ വാ, അതേ അപ്പോസ്തലന്മാർ ചെയ്ത എന്താന്ന് അപ്പോസ്തല പ്രവൃത്തി എഴുതി വെച്ചിട്ടുണ്ട്. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. അവർ തങ്ങൾക്കുള്ളത് വിറ്റ് അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവച്ചു. പത്രോസ് ഈ സംഭവം എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ, താൻ ഗുരുവിനോട് ചോദിച്ച ആ ചോദ്യം പത്രോസ് ഓർക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ഇത് ആർക്ക് സാധ്യമെന്ന് എന്റെ അവിശ്വാസത്തിൽ ഞാൻ ചോദിച്ച ചോദ്യവും ഗുരു അന്ന് പറഞ്ഞ മറുപടിയും പത്രോസ് ഓർക്കുന്നുണ്ടെങ്കിൽ, തന്റെ കാൽക്കൽ ജനസമൂഹങ്ങൾ തനിക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ തക്ക കൊണ്ടുവച്ചപ്പോ പത്രോസ് തന്റെ ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും, കർത്താവേ ഇത് മനുഷ്യനാല സാധ്യം, ദൈവത്തിന് സാധ്യം. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഗുരു നമ്മുടെ നിർജീവത്വത്തെ തുറന്ന് കാണിക്കുന്നത് ഗുരു നമ്മുടെ പരിമിതികളെ തുറന്നു കാണിക്കുന്നത്, അബ്രഹാമിന്റെ നിർജീവത്വത്തെ ഗ്രഹിപ്പിക്കുമാറാക്കുന്നത് നെടുവീർപ്പെടാനല്ല, നിന്നാൽ അസാധ്യം എനിക്ക് സാധ്യമെന്നുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് കൊടുക്കുവാനാണ്. അബ്രഹാമേ 25 വർഷക്കാലം നീ ഗ്രഹിക്ക് എനിക്കസാധ്യം 25 വർഷക്കാലം ഞാൻ നിന്റെ ചെവിയിൽ മന്ത്രിക്കട്ടെ, നിനക്ക് അസാധ്യം എനിക്ക് സാധ്യം. ഗുരു നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് പരാജയപ്പെടാനാണ്, എന്റെ ശക്തിയിൽ പരാജയപ്പെടുവാൻ, എന്റെ വിൽ പവറിൽ പരാജയപ്പെടാൻ, എന്റെ വിശുദ്ധിയിൽ പരാജയപ്പെടാൻ, എന്റെ ദൈവസ്നേഹത്തിൽ പരാജയപ്പെടാൻ. കർത്താവേ, സമസ്ത മേഖലകളിലും ഞാനൊരു പരാജയമാണ്. ഈ ഒരു സത്യസന്ധതയിലേക്കാണ് യേശു നമ്മളെ വിളിക്കുന്നത്. ഈ ഒരു നിർജീവത്വം ഗ്രഹിക്കാതെ അടുത്തപടിയിലേക്ക് ആരും കേറുന്നില്ല. ഈ ഒരു നിർജീവത്വം ഗ്രഹിക്കാതെ സാറേ നീ പ്രസവിക്കുന്നില്ല, അഥവാ നിനക്കുണ്ടായാൽ ഉണ്ടാകുന്ന ഇസ്മായേലാണ്, ഇസ്ഹാക്കല്ല, നിനക്കുണ്ടാകുന്ന വാഗ്ദത്ത സന്തതിയല്ല, നിനക്കുണ്ടാകുന്ന ജഡത്തിന്റെ സന്തതിയാണ്. ദാറ്റ് ഈസ് നോട്ട് പ്ലീസിംഗ് ഗോഡ്, അത് ദൈവിക പദ്ധതിയല്ല. ദൈവം ഈ അബി എന്ന് പേരിട്ടുള്ള അബ്രഹാമിനെ നിർജീവത്വം ഗ്രഹിപ്പിച്ചതോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ നിർജീവത്വം ഗ്രഹിച്ച്, എന്റെ ശൂന്യത ഗ്രഹിച്ച്, എന്റെ പരാജയങ്ങളെ ഗ്രഹിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ തികഞ്ഞവനാണ്, പുറമെ എനിക്ക് യാതൊരു ഊനവുമില്ല. എന്റെ ഹൃദയത്തിന്റെ നിർജീവത്വങ്ങളെ ഗ്രഹിച്ച് ഞാൻ പകച്ചുപോയ നാളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൗ ഡു വി അഡ്രസ് ദിസ് ഫാക്ട്? നമ്മൾ ഈ സത്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള സ്വർഗത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പരാജയപ്പെടുന്നതല്ല സ്വർഗത്തിന് പ്രധാനം, പരാജയത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സ്വർഗത്തിന് പ്രധാനം. അബ്രഹാമിന്റെ 25 വർഷക്കാലത്തെ പരാജയമല്ല സ്വർഗത്തിന് പ്രധാനം, 25 വർഷത്തെ പരാജയത്തെ അവൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് സ്വർഗത്തിന് പ്രധാനം. ഈ യവനക്കാരനെ നോക്കുക, അവൻ അവന്റെ പരാജയത്തെ കൈകാര്യം ചെയ്ത രീതി സ്വർഗത്തിനൊട്ടുമേ സ്വീകാര്യമല്ല. അവൻ അവന്റെ പരാജയത്തിൽ അവന്റെ ലിമിറ്റ് കണ്ടിട്ട് മടങ്ങിപ്പോവുകയാണ്. സഭയിലിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പരാജയങ്ങളെ കണ്ടിട്ട്, നമ്മുടെ പരിമിതികളെ കണ്ടിട്ട് ദൈവസ്നേഹത്താൽ കർത്താവിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയത്തില്ല. പല പ്രസംഗങ്ങൾ കേട്ടിട്ട്, പല ആലോചനകൾ കേട്ടിട്ട് കർത്താവെ എനിക്കാവതില്ല എന്നും പറഞ്ഞ് തിരിച്ച് ഇതേ കസേരയിലേക്ക് മടങ്ങി വന്നിരുന്ന നമ്മൾ ഓരോരുത്തരെയും ദൈവാത്മാവ് കാണുന്നുണ്ട്. അടിയനീതാ കർത്താവേ, ഞാൻ സമർപ്പിക്കുന്നു, തീരുമാനങ്ങൾ എടുത്തിട്ട് എന്റെ പരിധികൾ മനസ്സിലാക്കി വീണ്ടും നിരാശയോടെ പഴയ കസേരയിലേക്ക് മടങ്ങി വന്നിരുന്ന ഞാൻ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കാവതില്ല, ഞാൻ ആശിക്കുന്നു, കഴിയുമെന്ന് തോന്നുന്നില്ല, എന്റെ പരിധിയെ ബ്രേക്ക് ചെയ്യാനുള്ളതൊന്നും ഞാൻ കാണുന്നില്ല. കർത്താവേ, എന്റെ മുഴുവൻ ശക്തി കൊണ്ടും എന്റെ മുഴുവൻ ഭക്തി കൊണ്ടും എന്റെ മുഴുവൻ സത്യസന്ധത കൊണ്ടും എനിക്കാവുന്നില്ല കർത്താവേ, ഐ കമ്മിങ് ബാക്ക്, ഞാൻ മടങ്ങി വരികയാണ്. പരാജയങ്ങളെ തിരിച്ചറിയുന്ന ഒന്നാമത്തെ പ്രതികരണം സത്യസന്ധമായി പരാജയത്തെ സമ്മതിച്ച് മടങ്ങിപ്പോവുകയാണ്. എന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയാതെ തന്റെ പരാജയങ്ങളുടെ അതിർത്തിയിൽ മടങ്ങിപ്പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ യവനക്കാരനെ യേശു കാലെടുത്ത് വെച്ച് വീഴ്ചത്, അവന്റെ നീതിയിൽ നിന്ന് അവനെ താഴത്തേക്ക് വലിച്ചാടിച്ചിട്ടത്, അവൻ വെറും വട്ടപൂജ്യമാണെന്ന് അവന് വെളിപ്പെടുത്തി കൊടുത്തത് മടങ്ങിപ്പോകുവാനല്ല എന്ന് ഓർക്കണമേ. എന്റെ ഗുരു എന്നെ തികഞ്ഞവനാക്കുവാൻ മതിയായവനാണ്. അവൻ മടങ്ങിപ്പോകാതെ ഗുരുവിനോട് ചോദിക്കുക, കർത്താവേ എന്നെ കൊണ്ടത് സാധ്യമല്ലല്ലോ, പക്ഷേ ഇതെങ്ങനെ സാധിക്കും? നിശ്ചയമായിട്ടും ഗുരു പറഞ്ഞേനെ മോനെ, ഞാനത് സാധിപ്പിച്ചു തരാം, എന്റെ കരങ്ങൾ മതിയായതാണ്. നിന്റെ കരങ്ങൾ പരാജയപ്പെടുന്നിടത്ത്, നിന്റെ കാലങ്ങൾ പുറകോട്ട് പോകുന്നിടത്ത്, നിന്റെ ജീവിതം ബലഹീനമാകുന്നിടത്ത് എന്റെ ശക്തി നിനക്ക് മതിയായതാണ്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. പൗലോസ് വിളിച്ചു പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയായവനാണ്, ഞാൻ സകലത്തിനും മതിയായവനാണ്. ഇതുപോലെ വിളിച്ചു പറയുന്ന ഒരു യവനക്കാരനാക്കി. ഇവനെ മാറ്റുവാൻ എന്റെ ഗുരുവിന് കഴിയുമായിരുന്നു. കാലങ്ങൾക്ക് ശേഷം പൗലോസിനെ പോലെ ഇവൻ വിളിച്ചു പറഞ്ഞാൽ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഐ എം മോർ ദാൻ എ കോൺക്വറർ. മരണത്തിനോ വാഴ്ചകൾക്കോ ദൂതന്മാർക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഈ ദൈവസ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിപ്പാൻ മതിയായതല്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഞാൻ ക്രിസ്തു യേശുവിൽ ജയാളിയാണ്. ഐ എം മോർ ദാൻ എ കോൺക്വറർ. ഞാൻ ജയാളിയേക്കാൾ വലിയ ജയാളിയാണ്. എന്നെ തകർക്കുവാനോ എന്നെ തടയുവാനോ സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല. മരണമേ പാതാളമേ നിന്റെ ജയം എവിടെ? മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങും എവിടെ എന്നെ യേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി. ഹല്ലേലൂയ. എന്നെ യേശു മരണത്തെ ജയിച്ചു തനിക്ക് സ്തുതി. ഹല്ലേലൂയ. എൻ ജീവൻ ക്രിസ്തുവിൽ ഭദ്രം. എൻ ജീവൻ ക്രിസ്തുവിൽ ഭദ്രം. മനമേ പാടുക സ്തോത്രം. തൻ കൃപ മാത്രം എന്ന ഭയം. തൻ കൃപ മാത്രം. അതിലൊരു സ്റ്റാൻസ് വളരെ മനോഹരമാണ്. എന്റെ വിജയത്തെ തടയുവാൻ ഇല്ല ഒരു കയ്യും. എൻ വിജയം ഇല്ലേ തടയുവാൻ ഇല്ലൊരു കയ്യും. എന്നെ തടയുവാൻ എന്നെ ലിമിറ്റ് ചെയ്യുവാൻ എന്നെ പുറകോട്ട് നടത്തുവാൻ നിരാശയോടെ പുറകോട്ട് പോകുവാൻ ഇല്ല ഒരു കയ്യും. മരണമേ നിന്റെ ജയം എവിടെ? പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? മോർ ദാൻ എ കോൺക്വറർ വെല്ലുവിളിക്കുകയാണ്. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും. ഞാൻ പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും എന്റെ പരാജയത്തെ ഒരു സ്വകാര്യ ദുഃഖമായി ഒതുക്കി എനിക്കൊരിക്കലും യേശുവിനെ ഈ നിലയിൽ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് എന്നെ തന്നെ ലിമിറ്റ് ചെയ്ത് ഒരു കപട താഴ്മയിലേക്ക്. കർത്താവെ, ഏഴയും പുഴുവും കൃമിയായ ഞാൻ എന്റെ തന്നെ ബലത്തിലേക്ക് ചുരുങ്ങുന്ന ഒരു വിശ്വാസം. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ 25 വർഷക്കാലം ദൈവം നടത്തിയത് ഈ ഒരു കപട എളിമയിലേക്ക് ഒതുങ്ങാനല്ല. മുഴുവുമായ ഞാൻ എന്റെ നിർജീവത്വം കണ്ടില്ലേ? ഇത്രയേ പറ്റത്തുള്ളൂ. ഏഴയും മുഴുവുമായ ഞാൻ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിക്കത്തേ ഉള്ളൂ. ഇത് നമ്മുടെ വിചാരം. എന്തോ ഒരു താഴ്മയുള്ള മനുഷ്യൻ. ദൈവം ഫുട്ബോൾ പോലെ ഒറ്റത്തൊഴി വെച്ച് ഒരു അവിശ്വാസത്തിന്റെ കൂമ്പാണ്. ഇത് താഴ്മയല്ല, താഴ്മയല്ല. പിശാച് നമ്മളെ വഞ്ചിക്കുകയാണ്. നീ ഇതിന്റെ യു ആർ ബിൽഡിംഗ് യുവർ ലിമിറ്റ്സ്. You are defining your limits. അതിന് നിങ്ങൾ പറയുകയാണ്, ഇതിന്റെ ഉള്ളിൽ ചുരുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പുഴുവാണ് ഞാൻ. ഞാൻ ഒരിക്കലും പിരിയില്ലാത്ത ഒരു ചീമട്ടയാണ്. എന്തൊരു വിനയം! എന്നെ പൊട്ടിക്കല്ലേ, മാറ്റം പുറത്തു വരും. 25 വർഷം കൊണ്ട് എന്നിൽ ഉൽപാദിതമായത് ചീമട്ടയാണ്. പടലിലെ പൊട്ടും പൊട്ടാ പൊട്ടും ഇംഗ്ലീഷ് മൊട്ടാന്നൊക്കെ പണ്ട് പറയുകയായിരുന്നു. തൊടലിലെ പാസ്റ്ററേ, ഐ എം വെരി ഡെലിക്കേറ്റ്. തൊടലിലെ പൊട്ടുമെന്നുള്ളതല്ല വിഷയം, പൊട്ടിയാൽ പുറത്തു വരുന്നതാ വിഷയം. ഭയങ്കര നാറ്റക്കേസാവും. എന്തൊരു ഹ്യൂമിലിറ്റി! കർത്താവ് നിന്നെ ഫുട്ബോൾ പോലെ തൊഴിക്കും. ഇത് വിശ്വാസവുമല്ല, ഇത് ഇതാ നീ ചെയ്തവാനുമല്ല. ഭക്ഷണം നീ എന്താന്ന് എനിക്കറിയാൻ പറ്റില്ല. കർത്താവ് പറയുന്നത് നിന്നെ ഡിഫൈൻ ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. ഇതെന്തൊരു കുറഞ്ഞ വിശ്വാസമാണ്! പ്രിയമുള്ളവര്, ഈ യവനക്കാരൻ, നിരാശയോടെ തിരിഞ്ഞു പോകുന്ന ഈ യവനക്കാരൻ അവന്റെ പരാജയങ്ങളെ കണ്ടറിഞ്ഞു എന്നുള്ള സത്യമാണ്. അവന് വിശ്വാസത്തിലേക്ക് കുതിച്ചു ചാടാനുള്ള പ്ലാറ്റ്ഫോം ലഭിച്ചു. നമുക്കറിയാം, സ്വിമ്മിംഗ് പൂളിലൊക്കെ ഡൈവിംഗ് ബോർഡ് ഉണ്ട്. ഇങ്ങനെ നിന്ന് 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 ആഞ്ഞിട്ട് കുതിച്ചു ചാടാനുള്ള ഡൈവിംഗ് ബോർഡ് ഉണ്ട്. അവൻ ഡൈവിംഗ് ബോർഡില് അവൻ എത്തി. അവന്റെ നിർജീവത്വം അവൻ നന്നായിട്ട് ഗ്രഹിച്ചു. അവന്റെ വിശ്വാസത്തിന്റെ കുതിപ്പിന് വേണ്ടതായ എല്ലാ അടിസ്ഥാനങ്ങളും ദൈവം ഒരുക്കി കൊടുത്തു. പക്ഷേ ണ്ടോ, ഡൈവിംഗ് ബോർഡിൽ നന്നായിട്ട് ആടിയിട്ട് പയ്യെ പയ്യെ ആട്ടമൊക്കെ നിൽക്കുമ്പോ പുറകോട്ട് പോകാനാണ്. പിന്നെ നമുക്കൊരാശ്വാസമുള്ളത് ഞാൻ മാത്രമല്ല, മുമ്പ് നോക്കുമ്പോ പാസ്റ്റർ അങ്ങനെ പോകുന്നുണ്ട്, സ്വാതന്ത്ര്യം പുറകെ നോക്കുമ്പോ ഒത്തിരി പേരുണ്ട്. ആ ഒരു ആശ്വാസത്തിൽ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു. ഞാൻ വിശ്വാസ നായകൻ യേശുവിനെ നോക്കി, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം മുന്നാലെ, സ്വാതന്ത്ര്യം അല്ലേലൂയ, ജയം അല്ലേലൂയ പറഞ്ഞു പോവുകയാണ്.
പ്രിയമുള്ളവരെ, വളരെ ദുഃഖകരമായ ഒരു സത്യം, ദൈവത്തിന് ആവശ്യം പരാജയത്തിന്റെ പാട്ടുകളല്ല. ദൈവം വന്നത് പരാജയപ്പെടുന്നവരെ സൃഷ്ടിക്കാനല്ല, പരാജയങ്ങളെ മൂടിവെക്കാൻ പഠിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. നീ ഒരു മുഴുവൻ പരാജയമാണെങ്കിൽ ഞാനൊരു മുഴുവൻ വിജയമാണ്. ഇഫ് യു ആർ ആൻ അട്ടർ ഫെയിലിയർ, ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. എന്റെ ശക്തി അപരിമേയമാണ്. കർത്താവെ, ഞാനൊരു പരാജയമാണ്. സത്യം, യേശുവിനെ കൂട്ടിച്ചേർക്കാനുള്ളത് നിന്റെ പരാജയത്തെ വിജയമാക്കുവാൻ മതിയായതാണ് എന്റെ ഭജന, എന്റെ വാഗ്ദത്തം. നിന്നെ പരാജയത്തിൽ അലയാൻ വിടുന്ന ഒരു കർത്താവല്ല ഞാൻ, നിന്നെ പരാജയത്തിലൂടെ നടത്തി പരാജയത്തിൽ അവസാനിപ്പിക്കാൻ കടന്നു വന്നവനല്ല ഞാൻ. നിന്റെ സകല മതിലുകളുടെ മുകളിൽ നിന്നെ പറക്കുവാൻ, മാൻപേടെ കാലുകൾക്ക് തുല്യമാക്കി നിന്റെ കാലുകളെ തീർത്ത് ഗിരികളിന്മേൽ നിന്ന് ഓടിക്കുവാൻ കടന്നു വന്നവനാണ് ഞാൻ. പരാജയം എന്നുള്ളത് വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. നെപ്പോളിയൻ പറഞ്ഞു, പരാജയം എന്നുള്ളത് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല എങ്കിൽ നെപ്പോളിയൻ തെറ്റിപ്പോയി, നെപ്പോളിയൻ പരാജയപ്പെട്ടു കാണും. വിശ്വസിക്കുന്നവന് പറയാം, എന്റെ ഡിക്ഷണറിയിൽ പരാജയമില്ല, വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ, അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ, രോഗമേ വഴി മാറുക മാറുക യേശുവിൻ. എന്റെ പ്രിയമുള്ളവരെ, വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. നിന്നെ ലിമിറ്റ് ചെയ്യുന്നതല്ല വിശ്വാസം, നിന്റെ ലിമിറ്റ് യേശു കാണിച്ചു കൊടുത്തു. നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക. നിന്റെ സാറയുടെ ഗർഭപാത്രമല്ല നിന്റെ ലിമിറ്റ്, നിന്റെ ശരീരത്തിന്റെ നിർജീവത്വമല്ല നിന്റെ ലിമിറ്റ്, ആകാശമാണ് നിന്റെ അതിർത്തി, എന്റെ വാഗ്ദത്തമാണ് നിന്റെ അതിർത്തി. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നോടുള്ള പ്രോമിസ്, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നല്ല, മാളിക മുറിയിൽ നിന്നല്ല, സഭാ ഹാളിൽ നിന്നല്ല, പുൾപിറ്റിൽ നിന്നല്ല, എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഉദാഹരണം കാണിക്കട്ടെ. ഈ ഗ്ലാസ്സിൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? വെള്ളമില്ലേ? H2O ഇതിലുണ്ടോ? ഉണ്ട്. വെള്ളമില്ലേ? സത്യമല്ലേ? ഷുഹൃദൻ എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാം, സഹോദരൻ ഭയങ്കര ദാഹം, വെള്ളം തരാവോ? വെള്ളം. നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലേ ഇത് വെള്ളമുണ്ടെന്ന്? നിങ്ങൾ എല്ലാവരും പറഞ്ഞല്ലേ ഷുഹൃദനെ കുടിച്ചാലേ? വെള്ളം, വെള്ളമുണ്ടോ? ഷുഹൃദൻ എന്നെ പറയും, വെള്ളമുണ്ടോ ഇതില്? ഇത് ഭയങ്കര കുഴഞ്ഞ ഒരു ചോദ്യം. ഇതിൽ വെള്ളമുണ്ട്, ഇതിൽ വെള്ളമില്ല. ഇതിൽ വെള്ളമുണ്ട്, ദാഹിക്കുന്നവന്റെ ദാഹം തീർക്കുവാനുള്ള വെള്ളമില്ല. യേശു പറഞ്ഞത് ഒരു തുള്ളി വെള്ളം ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് പകരാമെന്നല്ല. യേശു പറഞ്ഞത് ഞാൻ നിന്നെ ജീവജലത്തിന്റെ ഉറവയാക്കാം. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവജലമില്ലാതെ അനേകർ ചത്തൊടുങ്ങുമ്പോൾ, യേശുവിന്റെ സ്നേഹമില്ലാതെ അനേകർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ നിനക്ക് ജലം തരാമെന്നല്ല പറഞ്ഞത്. ഞാൻ നിന്നെ ജീവജലത്തിന്റെ ഉറവയാക്കാം. എങ്ങനെ ഇതിനൊരു ജീവജലത്തിന്റെ ഉറവയാകാം?
ഇതിലേക്ക് ഒരു നദി വന്ന് ചാടിയാൽ ഇതിൽ നിന്നൊരു നദി പുറത്തേക്ക് ചാടും. പിന്നീട് ഒരിക്കലും ഈ ഗ്ലാസ് അല്ല, ഇതൊരുറവയാണ്, ഇത് പറ്റുന്നില്ല. ഇച്ഛിക്കുന്നവൻ വരട്ടെ, ദാഹിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ എന്ന് പറഞ്ഞ യേശുവിന്റെ ഒരു ഉറവയായി ഞാൻ നിൽക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. കർത്താവേ, ഞായറാഴ്ച വന്ന് ചില വെള്ളമുണ്ട്, വെള്ളമുണ്ട്, ആ വെള്ളം. ഇന്നത്തെ ആരാധന ഒരു ഇത്തിരി ഉണ്ടായിരുന്നുണ്ടായിരുന്നു. ചില ദിവസത്തെ ആരാധന ഇതുപോലെയാ. ഇതിൽ വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? ഇവിടെ തുള്ളികളൊക്കെ ഇരിക്കുന്നതാണോ? ഈ ഗ്ലാസിന്റെ ഉള്ളിൽ വെള്ളമുണ്ടോ? നിങ്ങൾ ചിരിച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് പറയണം. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിവർദുറയുടെ ഇല്ല, ദേ വെള്ളം കിട്ടിയോ. പണ്ടൊക്കെ ഞങ്ങളുടെ ഈ കല്യാണത്തിന് ഈ തളിക്കുക എന്നൊരു, എന്നാ തനി പനിനീർ തളിക്കുക എന്നൊരു കഴിക്കുന്നത്, വെള്ളം വെള്ളം. ഞായറാഴ്ച വന്നിട്ടുള്ള പരിപാടി, വെള്ളം ആത്മനിറവ് കിട്ടിയോ? അങ്ങേ അറ്റത്ത് കിട്ടിയോ? ആത്മാവിനൊരു ഹല്ലേലൂയ്യ കിട്ടിയോ? പ്രിയമുള്ളവരെ, ആത്മാവിനെ അഭിനയിക്കാൻ വിളിച്ചവരാണ്, പനിനീർ പോലെ തെറിപ്പിക്കാൻ വിളിച്ചവരാണ്, ഷോയിങ് ഓഫിന് വേണ്ടി വിളിച്ചവരാണ്, ദാഹിക്കുന്നവന്റെ ദാഹം തീർക്കാൻ വിളിച്ചവരാണോ? ദൈവം എന്തിനാ എന്നെ വിളിച്ചത്? ഞങ്ങൾ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കുന്നവരാണെന്ന് മൈക്ക് വെച്ച് കേട്ടി ലോകത്തെ കേൾപ്പിക്കാൻ വിളിച്ചവരാണോ? മണപ്പിക്കാൻ വിളിച്ചവരാണോ? പനിനീര് തളിക്കുന്നത് അവന് ദേഹത്തെല്ലാം മണം കിട്ടാനാ? ആത്മാവിന്റെ മണം ലോകത്തിലേക്ക് വരുത്താനാണോ? ദാഹിക്കുന്നവന്റെ ദാഹം തീർക്കാനാണോ ദൈവം വിളിച്ചത്? പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ലിമിറ്റ് ലെസ്സിലേക്കാണ്. കടൽക്കരയിലെ മണൽത്തരി ലിമിറ്റിനെയല്ല സൂക്ഷിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ലിമിറ്റ് ലെസ്നെസ്സിനെയാ, പരിധിയില്ലായ്മയെ കാണിക്കുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പരിധിയല്ല കാണിക്കുന്നത്, ഫൈനൈറ്റിനെയല്ല കാണിക്കുന്നത്, ഇൻഫൈനൈറ്റിനെ സൂചിപ്പിക്കുന്നത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പരിധി ഇൻഫൈനൈറ്റ് ആണ്. സാറയുടെ ഗർഭപാത്രമല്ല നിന്റെ പരിധി ഡിഫൈൻ ചെയ്യുന്നത്, നിന്റെ ശക്തിയല്ല നിന്റെ പരിധി ഡിഫൈൻ ചെയ്യുന്നത്, ഞാനാണ് നിന്റെ പരിധി ഡിഫൈൻ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതിൽ കുറഞ്ഞ ഒന്നിലേക്ക് ഒതുങ്ങുന്നത് വിനയമല്ല, അവിശ്വാസമാണ്. എന്റെ നിർജീവത്വത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. ധനവാനായ യവനക്കാരനെ പോലെ നിരാശപ്പെട്ട് എന്റെ പരിമിതികളിലേക്ക് ഉൾവലിയുന്നതായ അവസ്ഥ. രണ്ടാമത്തെ കാര്യം പരിചയപ്പെടുത്തുവാൻ അതേ അധ്യായത്തിൽ ലൂക്കോസ് 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കണമേ. 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കണമേ.
തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞു. എന്തെന്നാൽ, രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരണികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരൻ
14 അവൻ നീതീകരിക്കപ്പെട്ടവനായി
വീട്ടിലേക്ക് പോയി.
മറ്റവൻ
അങ്ങനെയല്ല.
അതിനുശേഷം ചുങ്കക്കാരന്റെ കാര്യം പറഞ്ഞിട്ട് അവൻ ദൂരത്ത് നിന്ന് മാറത്തടിച്ച് കർത്താവേ, ഭാവിയായനോട് കരുണയുണ്ടാകണമേ നിലവിളിച്ചിട്ട് അവനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിപ്പോയി, മറ്റവൻ അങ്ങനെയല്ല. പ്രിയമുള്ളവര്, നിർജീവത്വത്തെ കൈകാര്യം ചെയ്യുന്ന രണ്ടാമത്തെ വഴി ഹിപ്പോക്രസി, കപടഭക്തി. ഈ ദേവാലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പരീശൻ, അവൻ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം സത്യമാണ്. ഞാൻ നേടുന്നതിലൊക്കെയും പദാരം കൊടുക്കുന്നു. ജീരകം, ചതകുപ്പ, 10 കറിവേപ്പില പറിച്ചാൽ 1 കറിവേപ്പില ദൈവത്തിന്. കോഴി 10 മുട്ടയിട്ടാൽ 1 മുട്ട ദൈവത്തിന്. മുട്ടയുടെ തോട് പോലും ദൈവത്തിന്. എന്റെ പറഞ്ഞു, അങ്ങനെ എല്ലാത്തിലും ചപ്പിലും ചവറിലും എല്ലാം പദാരം കൊടുക്കുന്നു. ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു. ഈ കെയർപുരം ചർച്ചിൽ ഇത്രയും ഭക്തനുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല. ഉണ്ടോ? അതിൽ കൂടുതൽ ഉപവസിക്കുന്നവരുണ്ടെന്ന് കൈവക്കിയാ കൊള്ളാം. ആഴ്ചയിൽ രണ്ടു വട്ടവും പരീശൻ ഉപവസിക്കുന്നു. ഞാൻ അതിലും കൂടിയ പരീശനാണ്. ആഴ്ച മൂന്ന് വട്ടം ഉപവസിക്കുന്നു എന്നുള്ളൊരു കൈവോ. അവൻ പറയുന്ന നുണയാണ്, ദേവാലയത്തിൽ വന്നിട്ട് നുണ പറയുന്നവനാണ്. നമ്മള് യാക്കോവുകാർ പോലും പറയും ത്രോണോസിന്റെ മുമ്പിൽ നിന്നിട്ട് നുണ പറയാൻ ഇഷ്ടം. അപ്പൊ യഹൂദന് അവന്റെ ദേവാലയത്തെ കുറിച്ച് എത്രയോ പവിത്രത അവൻ കൽപ്പിക്കുന്നു. ഒരിക്കലും ദൈവസേനയിൽ വന്നിട്ട് ഇവൻ പറയുന്ന നടത്തുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും നുണയല്ല, സത്യമാണ്, സത്യമാണ്. സ്വർഗത്തിൽ പോകാനുള്ള വെപ്രാളം കൊണ്ട്, ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിപ്പാനുള്ള വെപ്രാളം കൊണ്ട് ഇവൻ അരച്ച് കലക്കി, ഇവൻ ഇവന്റെ മാക്സിമം ലിമിറ്റാണ് ഇവൻ പ്രഖ്യാപിക്കുന്നത്. കർത്താവ് ഞെളിപിരി കൊണ്ട് കഴിഞ്ഞ നാളുകളിൽ ഞാൻ നേടിയെടുത്ത വിശുദ്ധി ദൈവത്തിന് മുമ്പാകെ ഇവൻ അവതരിപ്പിക്കുകയാണ്. ഇതാണ് കർത്താവ് എന്റെ വിശുദ്ധി, ദിസ് ഈസ് മൈ മാക്സിമം. സ്വീകരിക്കണമേ, എന്റെ മാക്സിമം എഫർട്ടിൽ നിന്ന് പുറത്തു വന്ന എന്റെ മാക്സിമം വിശുദ്ധിയാണിത്. സ്വീകരിക്കണമേ, തള്ളിക്കൊടുക്കുകയാണ് സ്വർഗത്തിലേക്ക്. എന്താണ് ഇത്രയും നാളത്തെ എന്റെ ആത്മീയതയിൽ നിന്ന് പുറപ്പെട്ടതായ എന്റെ വിശുദ്ധി? ഞാൻ ആഴ്ചയിൽ രണ്ടുവട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലേക്കും പതാരം കൊടുക്കുന്നു. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ഞാൻ ചുങ്കം പിരിവുകാരനല്ലായകയാൽ ഞാൻ ഇതിനെ വാഴ്ത്തുന്നു. പരീശനെ കുറിച്ച് യേശു പറഞ്ഞു, നീ ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകിനെ അരിച്ചെടുക്കുകയും ചെയ്യുന്നവനാ. നീ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കൽപ്പനകളെ വിഴുങ്ങി കൊതുകിനെ അരിക്കുക. നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും സുവിശേഷത്തില് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളൊരു വാക്യമുണ്ടോ ബൈബിളിൽ? ആ ഭാഗം വായിക്കുമ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത് അറിയോ? നിനക്കുള്ള വിറ്റ് അടുത്ത വാക്യം തരികേ. പിന്നെ ആദ്യമൊക്കെ വിഴുങ്ങുമ്പം തൊണ്ട തടയുമായിരുന്നു, ഇപ്പൊ വളരെ സ്മൂത്തായിട്ട് പോകണം. ഇതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇതാർക്കുള്ള വാക്യാ? ഇതാർക്കുള്ള വാക്യാ? അത് പത്രോസിനോ സേപ്പാനോസിനോ എല്ലോ ആയിരിക്കും. അല്ലെങ്കിൽ വില്യം കേറിക്കോ അല്ലെങ്കിൽ ഹഡ്സൺ ടെയ്ലറിനോ ഒക്കെ ഉള്ളതായിരിക്കും. ഈ പാവിയും കൃമിയും ഏഴയുമായ എനിക്ക് സ്വത്ത് പോയിട്ട് അതിന്റെ പത്തിലൊന്ന് പോലും കൊടുക്കുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യത്തില്ല. പാസ് ഇത് ശക്തമായിട്ട് പ്രസംഗിച്ചാൽ എന്നെ ഐ സി യുവില് ആക്കിയ ആശുപത്രി കൊണ്ടുകൊണ്ട് വരും. ശക്തമായിട്ട് പ്രസംഗിക്കല്ലേ, ഞാനിത് വിഴുങ്ങി ചികിത്സവനാ. ഒട്ടക വിഴുങ്ങിയാണ് ആഭരണം ഇടാവോ? കല്യാണത്തിന് ആഭരണം ഇടാ? വാക്യമില്ല. തപ്പിപ്പിടിച്ച് മൂലയും അവിടുന്ന് മൂലയും, പഴയമെത്തിന്ന് ഒരു മൂലയും പുതിയമെത്തിന്ന് ഒരു മൂലയും എല്ലാം കൂടെ തപ്പിപ്പിടിച്ച് അരച്ച് കലക്കി അവിടെ അല്പം ഇവിടെ അല്പം ഇവിടെ അല്പം എല്ലാം കൂടെ കൂടെ ഉണ്ടാക്കിയേക്കുവാണ്. ആ കല്യാണ വേദിയിൽ ആഭരണം ധരിക്കാൻ പാടില്ല. താഴെ ഇറങ്ങി സാരി മാറി പുതിയ സാരി ഉടുക്കുമ്പോൾ ആഭരണം ഇടാ. കാറയിൽ ഊരി വെച്ചേച്ച് ഇവിടെ വന്നിരിക്കുക, കർത്തൃമേശം എടുക്കുക, തിരിച്ചു ചെന്ന് കാറെ ചെല്ലുക. വീട്ടിൽ ചെന്നിട്ടല്ല, ചെല്ലുമ്പോ ആദ്യം തന്നെ ആഭരണം ഇടുക, മടങ്ങിപ്പോവുക. നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. കസേരയിൽ മുറുക്കെ പിടിച്ചിരുന്നിട്ടാ വിഴുങ്ങുന്നത്, ഞാനാവൂല ആകമാട്ടെ. അടിയനിതാ അളിയനെ അയക്കണ. പ്രിയമുള്ളവരെ, നല്ലൊരു ശതമാനം പേരും തങ്ങളുടെ പരാജയങ്ങളെ മൂടിവെക്കുന്നത്, തങ്ങളുടെ പരാജയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഹിപ്പോക്രസിയിലൂടെയാണ്. ഞാനും ഭാര്യയും തമ്മില് വീട്ടില് അല്പമായ വാഗ്വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കയ്യാങ്കളിയുടെ വക്കത്തോളം എത്തി. അങ്ങനെ ഫിഫ്ത് ഗിയറിൽ പോകുമ്പോഴാണ് സംഗതി, പാസ്റ്ററുടെ ബൈക്ക് ഗേറ്റ് കടന്ന് വരുന്നത്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ കൈ നോക്കി നിൽക്കുക, എല്ലാം മുറിയൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമായിരുന്നു. പാസ്റ്റർ വന്ന സമയം നന്നായി. ഞായറാഴ്ച കാര് എഴുന്നേറ്റപ്പോഴ് പോരാട്ടം തുടങ്ങി. ഒന്നും രണ്ടും പറഞ്ഞു. ഒമ്പതരയായപ്പോഴത്തേക്കും പോരാട്ടം മൂർധന്യത്തിലെത്തി. കാറയിൽ പോരുമ്പോ പോരാട്ടം അതിശക്തമാണ്. പിന്നെ ക്ലാസ് കയറ്റിയിട്ടേക്കുന്നത് ആരും അറിയുന്നില്ല. ഇവിടെ എത്തി ബാക്കി തിരിച്ചു പോകുമ്പോ പറഞ്ഞോളാടി നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ കപടഭക്തി എപ്പോഴാ കൂടുന്നതെന്ന് അറിയോ? ഞാൻ ഈ ജുബ ഇന്നിട്ടു, എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, നാളെയും പ്രസംഗമുണ്ട്, അപ്പം ഇത് തന്നെ ഇടേണ്ട വരും. അപ്പൊ ഞാനൊന്ന് ആകപ്പാടെ ഒന്ന് എല്ലാം ഒന്ന് പരിസരമൊക്കെ ഒന്ന് വീഴ്ച്ചിട്ട്, പാസ്റ്ററേ ഇത്തിരി പൗഡർ ഉണ്ടോ? ഓ നല്ല കുഴപ്പമില്ല, ഒരു ദിവസം അവിടെ ഓടും. പക്ഷേ ദൗർഭാഗ്യവശാൽ ഒരു ദിവസം അവിടെ മീറ്റിംഗ് ഉണ്ട്. ഈ ജുബ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഫിറ്റ് ആകുന്നില്ല. പാസ്റ്ററേ സ്പ്രേ ഉണ്ടോ? സ്പ്രേ രണ്ടാം ദിവസം സ്പ്രേയിൽ ഓടി, മൂന്നാം ദിവസം നോക്കിയപ്പോ ഇത് തന്നെ ഉള്ളൂ. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്പ്രേ ഈസ് ഡയറക്ട്ലി പ്രിപ്പോർഷണൽ ടു നാറ്റം എന്ന് പറഞ്ഞ മാത്തമാറ്റിക്സ് ഭാഷയായിപ്പോയി. എനിക്ക് എന്തുമാത്രം സ്പ്രേ വേണമെന്നുള്ളത് എന്റെ നാറ്റത്തിന് ആനുപാതികമായിട്ടാണ്. എനിക്ക് അലക്കി തേച്ച് ഇന്നിട്ട് രാവിലെ ഇട്ടതാണെങ്കിൽ സ്പ്രേ ഇല്ലെങ്കിൽ ഇത് സാധനം ഓടും. ഇത് അഴുകുന്നതനുസരിച്ച് ഇതിന്റെ സ്പ്രേയുടെ ക്വാണ്ടിറ്റി, നാലഞ്ച് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ബക്കറ്റിലേക്ക് സ്പ്രേ ഒഴിച്ചു വെച്ച് മുക്കി എടുക്കേണ്ടത്. വെള്ളം തേച്ച ശവക്കല്ലറുകളെന്ന് വായിച്ചിട്ടുണ്ടോ? ചെറിയ നാറ്റമാണെങ്കിൽ ഒരു കോട്ട അടിച്ചാൽ മതി, നാറ്റം കൂടുന്തോറും പല കോട്ടടിക്കേണ്ട വരും. എവിടെയാ ഹിപ്പോക്രസി? എന്തുകൊണ്ടാ ഹിപ്പോക്രസി? എന്തുകൊണ്ടാ എനിക്ക് ഹിപ്പോക്രസിയിൽ നിന്നൊരു വിടുതലില്ലാത്തത്? എനിക്ക് വേറൊരു സൊല്യൂഷൻ അറിയത്തില്ല. ഞാൻ ഉള്ളിൽ ചീഞ്ഞു നാരുമ്പോൾ, ഞാൻ ഉള്ളിൽ നിർജീവനാകുമ്പോൾ, എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവസ്നേഹം വറ്റിപ്പോകുമ്പോഴും പുറമെ അഭിനയിക്കേണ്ട ഗതികേടാണ്. ഇല്ലേ, പാടാറില്ലേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ. ആരാ എന്റെ കൈ പൊക്കുന്നത്? എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്ന ദൈവസ്നേഹമാണോ? കൈപൊക്കില്ലേ മറ്റുള്ളവൻ എന്നാ വിചാരിക്കും? ദൈവസ്നേഹം ഇല്ലാന്ന് മനസ്സിലാവില്ലേ? പാടിയേക്കാം, കുഴപ്പമൊന്നുമില്ല. കപടഭക്തി. ഏറ്റവും ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വരുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനോടുള്ള സ്നേഹമാണോ സഭയോടുള്ള കടപ്പാടാണോ നിങ്ങളിവിടെ എത്തിക്കുന്നത്? ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് നിങ്ങൾ കാറിലേക്ക് കുതിച്ചു കയറുന്നത് കാൽവറിയിലെ സ്നേഹമാണോ നിങ്ങളെ നിർബന്ധിക്കുന്നത്? ഇതൊരു സാമൂഹിക ചുറ്റുപാടായി പോയതുകൊണ്ടാണോ? ഇതൊരു സോഷ്യൽ സെറ്റപ്പ് ആയതുകൊണ്ടാണോ? ഈ സൊസൈറ്റിയോട് ആൻസറബിൾ ആയതുകൊണ്ടാണോ? ഞാൻ ചെന്നില്ലെങ്കിൽ പാസ്റ്റർ ചോദിക്കും, വിശ്വാസികൾ അന്വേഷിക്കും, എന്നെ ഒരു പിന്മാറ്റക്കാരനെന്ന് മുദ്രയിടും. അതൊഴിവാക്കുവാൻ പണ്ട് യാക്കോബ പള്ളിയിൽ പോകുന്നത് പോലെ യാന്ത്രികമായി കല്ലിച്ച ഹൃദയവുമായി കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഞാൻ കപടഭക്തിയെ വിമർശിക്കുകയല്ല. പലപ്പോഴും മറ്റൊരു പോംവഴി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിലേക്കായി പോവുകയാണ്. അതിന്റെ അപ്പുറത്തൊന്നും കാണാത്തത് കൊണ്ട് യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ എന്ന് പാടുമ്പോൾ എന്റെ ഹൃദയത്തിൽ സ്നേഹമില്ലെങ്കിലും എന്താണ് യഥാർത്ഥ സൊല്യൂഷൻ എന്ന് അറിയില്ലാത്തതുകൊണ്ട് അഭിനയിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. പെന്തക്കോസ്തുഗോളം തങ്ങളുടെ പരാജയങ്ങളെ മറച്ചു വെക്കുവാൻ അഭയപ്പെട്ടിരിക്കുന്നത് കപടഭക്തിയിലാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ വിരുന്ന് തീർന്നപ്പോൾ അവനതിനെ മറച്ചു വെക്കാൻ, ഒരു പക്ഷേ ഞാനിങ്ങനെ സങ്കല്പിക്കാറുണ്ട്, കലവറക്കാരൻ പറഞ്ഞു, വിളമ്പുകാരോട് പറഞ്ഞു, വീഞ്ഞില്ല, തീർന്നു, ഇനി അടുത്ത ഒന്നുകൂടെ വിളമ്പാനില്ല, ഒരു സർവീസ് നിങ്ങളുടെ ഇല്ല. അപ്പൊ ഞാൻ അപ്പൊ വിചാരിച്ച്, അപ്പം ബുദ്ധിയുള്ളവർ പറഞ്ഞതാണ്, കുഴപ്പമില്ലടാ, അടിയിലിട്ട മട്ട് കിടക്കുന്നില്ലേ, രണ്ട് പാക്കറ്റ് അങ്ങ് ഊരി ഒഴുക്കി പച്ചവെള്ളം. നമ്മൾ ഞങ്ങൾ അങ്ങനെയൊക്കെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്, അല്ല ചൂടുവെള്ളം ഒഴിച്ചിച്ച് ഇത്രയുടെ നെടുക്കി അടുത്ത കോഴ്സ്. പിന്നെയും അതും തീർന്നു, രണ്ട് പാക്കറ്റും തീർന്നു. പിന്നെ ആൾക്കാര് ചോദിക്കുകയാണല്ലോ, ഇനി എന്നാ ചെയ്യേണ്ടത്? എടാ രണ്ട് പാക്കറ്റോട് ഒഴിക്ക്, ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ, ഊറ്റിയെടുത്തല്ലോ. എടാ മണമെങ്കിലും കിടത്തില്ലേ, ചുമ്മാ ഒഴിക്ക്, ആ മണം ഒന്ന് കൂട്ടി അങ്ങ് അടിച്ചുകൂടെ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് ഗോളത്തിന്റെ ഗതികേട്, നിർമ്മലമായ ദൈവാത്മാവിനാൽ നിറഞ്ഞ്, ദൈവസ്നേഹത്താൽ നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് ആരാധിച്ച ഒരു കൂട്ടം മണം മാത്രം വിളമ്പുന്നവരായി, അന്യഭാഷ മാത്രമുള്ളവരായി അതപ്പതിച്ചിരിക്കുകയാണ്. അത് വിളമ്പുവാൻ വിളമ്പുകാർ മത്സരിക്കുകയാണ്, വീഞ്ഞിന്റെ മണം മാത്രമുള്ള വെള്ളം വിളമ്പുവാൻ വിളമ്പുകാർ മത്സരിക്കുകയാണ്. ആത്മാവിന്റെ ഭക്തിയുടെ വേഷം, ദൈവസ്നേഹത്തിന്റെ വേഷം. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, വിശ്വാസത്തിൽ ലളിതമായി നമ്മൾ സമ്മതിക്കേണ്ടത്, കർത്താവേ ഞാൻ നിർജീവനാണ്. മൂന്നാമത്തെ പടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പടി തന്നെ ഞാൻ ദുഃഖത്തോടെ മടങ്ങിപ്പോവുകയാണ്. ഞാൻ ഹിപ്പോക്രസിയിലേക്ക് പോകുന്നില്ല, ഞാൻ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്നില്ല. ഞാൻ എന്റെ ഉള്ള അവസ്ഥ ദൈവത്തിന്റെ മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെ സമ്മതിച്ചുകൊണ്ട് എനിക്ക് ആവതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മടങ്ങിപ്പോവുകയാണ്. അതിൽ അറ്റ്ലീസ്റ്റ് സത്യസന്ധതയെങ്കിലും ഉണ്ട്, സത്യസന്ധയുടെ ഒരു കണികയെങ്കിലും ഉണ്ട്. പക്ഷേ ഹിപ്പോക്രസിയിൽ സത്യസന്ധയുടെ കണിക പോലും ഇല്ല. അവരുടെ ഉള്ളം ചീഞ്ഞു നാറുമ്പോൾ, അവരുടെ ഉള്ളം പക കൊണ്ടും വിദ്വേഷം കൊണ്ടും ലോക സ്നേഹം കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ അവർ ദൈവസ്നേഹം അഭിനയിക്കുകയാണ്. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ വഴി അബ്രഹാമിന്റെ വഴി, റോമാലേഖനം 4-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. അവൻ തന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും, സാറയുടെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ആശയ്ക്ക് വിരോധമായി എന്ന് പറയുന്നത്? അവന്റെ ആശ, അവന്റെ സാധ്യതകൾ, അവന്റെ പോസിബിലിറ്റി, അവന്റെ സാധ്യതകൾ കെട്ടു, അവന്റെ ശരീരം കെട്ടു, അവന്റെ ശരീരം നിർജീവമായി പോയി. കണക്കിൽ ചോദിക്കും, ഇനി എന്താണ് ഇതിന്റെ പോസിബിലിറ്റി, ഇനി ഒരു കുഞ്ഞിനുള്ള സാധ്യത എത്ര ശതമാനം? ആശയ്ക്ക് വിരോധമായി, ലോകത്തിലെ ആശ പറഞ്ഞു ഇനി ഇല്ല, ഇനി മുമ്പോട്ടൊരു കുഞ്ഞിക്കാലില്ല, ഇനി മുന്നോട്ടൊരു മുളയില്ല. ഊരിൽ നിന്ന് 75-ാമത്തെ വയസ്സിൽ പുറപ്പെട്ടു വന്ന അബ്രഹാമേ, നീ ഇവിടെ തീരുകയാണ്. ആശ പറഞ്ഞു, സാറയുടെ ഗർഭപാത്രം പറഞ്ഞു, ആശിക്കണ്ട, ആശിക്കണ്ട, ആശിക്കണ്ട. പരിചയക്കാർ പറഞ്ഞു ആശിക്കണ്ട, ഡോക്ടർമാർ പറഞ്ഞു ആശിക്കണ്ട, ദിസ് ഈസ് യുവർ ലിമിറ്റ്, യു വിൽ ഡൈ ഹിയർ. അബ്രഹാം പറഞ്ഞു, എന്റെ ആശയം ഞാൻ മാറ്റിവെച്ചിട്ട് ഞാൻ വേറെ ഒന്ന് ആശിക്കുകയാണ്, ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുമെന്ന് ആശിക്കുക. തന്റെ പരാജയങ്ങളെ പുറംകാൽ കൊണ്ട് തൊഴിച്ചിട്ട്, തന്റെ നിർജീവത്തിന്റെ നേരെ കണ്ണടച്ചിട്ട്, തന്റെ ശരീരത്തിന്റെ ചുളിവുകൾക്ക് നേരെ കണ്ണടച്ചിട്ട് അബ്രഹാം നക്ഷത്രങ്ങളെ നോക്കി പറയുകയാണ്, ഇതല്ല എന്റെ ലിമിറ്റ്, എന്റെ ലിമിറ്റ് ദൈവത്തിന്റെ വചനമാണ്, എന്റെ ലിമിറ്റ് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, എന്റെ ശരീരമേ, യു ആർ നോട്ട് മൈ ലിമിറ്റ്, എന്റെ ലിമിറ്റ് ദൈവത്തിന്റെ അരുളപ്പാടുകളാണ്. എന്റെ പരാജയങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? എന്റെ പരാജയങ്ങളെ ഞാൻ വിശ്വാസത്താൽ കൈകാര്യം ചെയ്യുന്നു. ഞാൻ വിശ്വാസത്താൽ എന്റെ പരാജയങ്ങളിൽ നിന്ന് കുതിച്ചു ചാടുകയാണ്. അബ്രഹാമിന് 100-ാമത്തെ വയസ്സിൽ പറയാം, 25 വർഷക്കാലം ഞാൻ ആ ഡൈവിംഗ് ബോർഡിൽ നിന്ന് എന്റെ പരാജയത്തെ എണ്ണി 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 എണ്ണിയെങ്കിൽ ഇതാ ഞാൻ വിശ്വാസത്താൽ ദൈവത്തിന്റെ ലിമിറ്റിലേക്ക് കുതിച്ചു ചാടുക. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾ യോസഫിനെ എടുത്ത് പരിശോധിച്ച് നോക്കിയാട്ടെ, 13 വർഷക്കാലം കാരാഗ്രഹത്തിലും പുത്തിഫേറിന്റെ ഭവനത്തിലും ദർശനം ലഭിച്ചവൻ, സഹോദരന്മാർ നിന്നെ ആരാധിക്കും, നിന്നെ വന്ദിക്കും, അവർക്ക് നീ രാജാവാകുമെന്ന് അരുളപ്പാട് ലഭിച്ചവൻ, 13 വർഷങ്ങൾ പരാജയ പൊട്ടക്കുടിയിൽ നിന്ന് മിസ്രയീമിലേക്ക്, മിസ്രയീമിൽ നിന്ന് പൊത്തിഫേറിന്റെ അടിമയിലേക്ക്, അവിടെ നിന്ന് ജയിലിലേക്ക്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവൻ താഴ്ന്നു പോകുമ്പോ, പ്രിയമുള്ളവരെ, കാരാഗ്രഹത്തിൽ ഒരുപക്ഷെ പിശാചിന്റെ ദൂതൻ അവനോട് വന്നിട്ട് ചോദിച്ചു കാണും, യോസഫേ നീ നിന്റെ അപ്പന്റെ വീട്ടിലിരുന്നപ്പോ ചില ഉണക്ക സ്വപ്നങ്ങൾ കണ്ടല്ലോ, ദൈവം നിന്നോട് ചിലത് അരളി ചെയ്തല്ലോ, എന്താ, വേർ ആർ യുവർ ഡ്രീംസ്? നിന്റെ സ്വപ്നങ്ങൾ എവിടെ? നീ അത് നടപ്പാകുമെന്ന് ഇനിയും വിശ്വസിക്കുന്നു. ഈ കാരാഗ്രഹത്തിന്റെ നനഞ്ഞ ചുവരലുകളിലേക്ക് നീ നോക്കിയിട്ട് പറ, നിന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ട് പറ, ഈ ഫറവോന്റെ കാരാഗ്രഹത്തിന്റെ കെട്ടുകളെ ആരഴിക്കും? ഈ ദർശനത്തെ ആര് നിവൃത്തിയാക്കും? യോസഫേ നീ പറ, നിനക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത്? വിശ്വാസവീരനായ യോസഫ് ഞാൻ വിചാരിക്കുന്നു, കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, അരളി ചെയ്ത് നിവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തൻ. നിങ്ങൾ മോശയിലേക്ക് നോക്ക്, 40 വർഷം കൊട്ടാരത്തിൽ കിടന്ന മനുഷ്യൻ, ജീവിച്ച മനുഷ്യൻ, 40-ാമത്തെ വയസ്സിൽ കൊട്ടാരം വിട്ടിറങ്ങിയ മനുഷ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഉടമ, ഇസ്രായേലിന്റെ നിക്ഷേപങ്ങളെക്കാണ് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ട് മനുഷ്യൻ, അത് വിവരിക്കാൻ സമയമില്ല. 40-ാമത്തെ വയസ്സിൽ തന്റെ കയ്യാൽ ജനത്തിന് ഉദ്ധാരണം വരുമെന്ന് വിചാരിച്ച, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്ന യൗവനക്കാരൻ, അടുത്ത 40 വർഷങ്ങൾ രുചിച്ചത് പരാജയത്തിന്റെ, വരൾച്ചയുടെ, ദൈവപ്രവൃത്തി ഇല്ലായ്മയുടെ നാളുകൾ, നെടുവീർപ്പിന്റെ നാളുകൾ. മരുഭൂമിയിലൂടെ ആടുകളെ മേച്ച് നടക്കുമ്പോൾ മോശയെ, കൊട്ടാരത്തിൽ എങ്ങനെ വാഴേണ്ടവനാണ് നീ? നീ എന്താണ് ചെയ്യുന്നത്? നീ ഒരു പരാജയമല്ലേ? 40 വർഷം മരുഭൂമിയിൽ ആട് മേച്ച് നടക്കുന്ന നീ ഒരു പരാജയമല്ലേ? നീ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയമല്ലേ? ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട നീ, നിന്നേക്കാൾ വലിയ പരാജയമുണ്ടോ? നിന്റെ തീരുമാനങ്ങൾ മണ്ടത്തരമല്ലേ? നിന്റെ വിശ്വാസം അബദ്ധമല്ലേ? ഒന്നും മറുപടി പറയാനില്ലാത്ത 40 പരാജയത്തിന്റെ വർഷം. 40 വർഷത്തിന്റെ ഒടുവിൽ ദൈവം ഇടപെട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. മോശമുള്ള കാര്യം പറഞ്ഞു, കർത്താവ് ഞാനൊരു പരാജയമാണ്, എന്റെ കയ്യാൽ ജനത്തിന് ഉദ്ധാരണം വരുമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും എന്റെ കുടുംബത്തെ പോലും മുമ്പോട്ട് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. I am a big zero. I am a big failure. കർത്താവേ, ശിശു ദിവ്യ സുന്ദരൻ എന്ന ജന്മത്തിൽ കണ്ടു, എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മുലപ്പാൽ തന്ന് വളർത്തിയ നാളുകളിൽ, മോനെ നീ ദൈവ നിയോഗമുള്ള മനുഷ്യനാണ്, നീ ദിവ്യ സുന്ദരനാണ്, നീ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ച ശിശുവാണ്. കർത്താവേ, ഇതെല്ലാം എന്റെ കുഞ്ഞു ഹൃദയത്തിലുണ്ടെങ്കിലും 80-ാമത്തെ വയസ്സിൽ അവൻ ദൈവത്തിന് കൈമലർത്തിയിട്ട് പറയുകയാണ്, ദൈവമേ, I am a failure. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പോക. 40 വർഷത്തെ പരാജയത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് 40 വർഷം പരാജയം അറിയാതെ നടന്ന മോശയാണ്. ചെങ്കടലിന് മുമ്പിൽ അവൻ പരാജയപ്പെട്ടില്ല, മരുഭൂമിയിൽ അവൻ പരാജയപ്പെട്ടില്ല, ഫറവോന്റെ മുമ്പിൽ അവനെ പരാജയപ്പെട്ടില്ല. അവന് ദൈവം കൊടുത്ത വടിയെ താത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിച്ചില്ല. അവന്റെ കൈ ഉയർന്നു നിന്നു, അവന്റെ മുമ്പിൽ ഒരു ശത്രുവും നിന്നില്ല. 40 വർഷത്തെ പരാജയത്തിന്റെ അപ്പുറത്തേക്ക് 40 വർഷം ദൈവത്തോട് കൂടിയുള്ള വിജയം, 40 വർഷം ദൈവത്തെ കൂടാതെയുള്ള മരുഭൂമി, 40 വർഷം ദൈവത്തോട് കൂടെയുള്ള വിജയം. I am more than a conqueror. യോസഫിലേക്ക് നോക്കുക, 13 വർഷം കാരാഗ്രഹത്തിന്റെ കയ്പുനീർ, 13 വർഷം. 30 വയസ്സ് മുതൽ ഫറവൻ പറഞ്ഞു, നിന്റെ കൽപ്പന കൂടാതെ ഒരു ഈച്ച പോലും മിസ്രൈമിൽ പറക്കുകയില്ല. പ്രിയമുള്ളവരെ, അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിപ്പാനിടയായി തീർന്നു. അവന്റെ ഉണക്ക ശരീരത്തെ വിട്ടിട്ട് ദൈവത്തിന്റെ വചനത്തിലുള്ള ശക്തിയെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയെ തന്റെ ഉണക്ക ശരീരത്തിലേക്ക് ആവാഹിച്ച് ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിപ്പെടുവാൻ അവന്റെ വിശ്വാസം അവനെ സഹായിച്ചു. ദൈവം തന്റെ വായിൽ നിന്ന് അരളി ചെയ്തതായ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ തന്റെ വിശ്വാസത്താൽ സാംശീകരിച്ച് സ്വീകരിച്ച് അത് ശക്തിയായി പരിണമിക്കുന്ന ആ പ്രക്രിയക്ക് തന്റെ നിർജീവ ശരീരത്തെ അബ്രഹാം ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരാജയത്തിന് മുമ്പിലുള്ള 3 വഴികളെ ഞാൻ പരിചയപ്പെടുത്തി. 1, തിരിച്ചറിഞ്ഞ് ദുഃഖത്തോടെ മടങ്ങിപ്പോവുക. കഴിഞ്ഞ 5 വർഷത്തെ ആത്മീയ ജീവിതത്തിലെ പരാജയം, ദൈവത്തെ സ്നേഹിക്കുന്നതിനുള്ള പരാജയം, ദൈവത്തെ സേവിക്കുന്നതിനുള്ള പരാജയം, ദൈവത്തിന് വേണ്ടി തന്നെ താൻ കൊടുക്കുന്നതിനുള്ള പരാജയം, കാൽവരി ക്രൂശിൽ എന്നെ സ്നേഹിച്ച അളവിനൊത്തവണ്ണം എനിക്ക് പകരം കൊടുക്കാൻ കഴിയാതെ പോയ എന്റെ പരാജയം, എന്റെ എല്ലാ പരാജയങ്ങളും കണ്ടിട്ട് 3 വഴികളെ ഞാൻ വെക്കുകയാണ്. നിന്റെ അപ്പുറത്തേക്ക് എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ധനവാനായ യൗവനക്കാരനെ പോലെ തിരികെ പോകാം. 2, എന്റെ ഉള്ള അങ്ങനെയാണെങ്കിലും എന്റെ പുറമേ ഉള്ള ഭക്തിയുടെ വേഷത്തിൽ ഞാൻ അതിനെ കവർ ചെയ്തോളാം എന്നുള്ള തീരുമാനത്തോടെ നിങ്ങൾക്ക് തുടർന്ന് ജീവിക്കാം. മൂന്ന്, എന്റെ ഉള്ളിങ്ങനെയാണെങ്കിലും ഞാൻ എന്റെ ദൈവത്തെ വിശ്വസിക്കുന്നു, ജീവജലത്തിന്റെ ഉറവയാക്കി മാറ്റുവാൻ എന്റെ ദൈവം മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണക്ക കമ്പിനെ, ഈ ഉണക്കച്ചുള്ളിയെ, ഈ ജീവനില്ലാത്തതിനെ ജീവന്റെ ഉറവയാക്കുവാൻ എന്റെ ദൈവം മതിയായവനാണ്. കർത്താവ് എന്റെ അവിശ്വാസത്തെ സഹായിക്കണമേ, കർത്താവേ എന്നിലേക്ക് വിശ്വാസം പമ്പ് ചെയ്യണമേ, കർത്താവേ ഞാൻ നിറഞ്ഞ ഒരു ഗ്ലാസ് ആയിരിക്കും എന്നല്ല ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഒരു ഉറവയായിരിക്കും, ഞാൻ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു ഉറവയായിരിക്കും, ഇനി കർണാടകയിൽ ഞാൻ ദൈവത്തിന്റെ ഒരു ഉറവയായിരിക്കും, ഞാൻ ഇന്ത്യയിൽ ദൈവത്തിന്റെ ഒരു ഉറവയായി പ്രാർത്ഥിച്ചാടുത്. കർത്താവേ എന്റെ പരാജയത്തിന്റെ നടുവിൽ അങ്ങയുടെ വിശ്വാസം എന്റെ ഉള്ളിലേക്ക് പമ്പ് ചെയ്യണമേ, അങ്ങയുടെ വചനത്തെ വിശ്വസിക്കുക, വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഉറയ്ക്കുവാൻ, എന്റെ പിതാക്കന്മാരിലേക്ക് പകർന്നതായ വാക്തത്വം, അവരെ അവർ ഉറവയാക്കിയതായ ദൈവത്തിന്റെ കരം ഈ ഉണക്ക കമ്പിനെ ഉറവയാക്കുവാൻ മതിയായ ദൈവമാണ്. കർത്താവേ എന്നെ സഹായിക്കണമേ, അങ്ങയുടെ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ, എന്റെ ശക്തിയിലേക്കല്ല നിന്റെ വചനത്തിലേക്ക് നോക്കി ബലപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല, ഞാൻ മാറാൻ പോവുകയാണ്, കർത്താവേ എന്നെ എന്റെ വിശ്വാസത്തെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം, ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.